പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ വ്യക്തിത്വങ്ങളെയും അറിയിക്കുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ദൈവജനത്തെയും അറിയിക്കുകയാണ്. പ്രിയരെ, വീണ്ടും ഈ വിശുദ്ധ പകൽക്കാലം തിരുവത്താഴ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവാണ് നമുക്കുള്ളത്. നമ്മളെ ക്രിസ്തുവിൽ തന്റെ മാറിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, തന്റെ മാറിടത്തിൽ വസിക്കുന്ന പുത്രൻ. നമ്മളെ കുറിച്ചോ, ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മളെയും തന്റെ മാറിടത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹനിധിയായ പിതാവ്. എന്നാൽ നമ്മളോ, അമ്മ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോ, കുളിപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോ, അമ്മയെ കുതിറി ഓടുന്ന കുസൃതിക്കുട്ടിയെ പോലെ ഓടിക്കളയുന്ന നമ്മൾ. എങ്കിലും വീണ്ടും പുറകെ വരുന്ന അമ്മയെ പോലെ സ്വർഗത്തിലെ ദൈവം വീണ്ടും നമ്മുടെ പുറകെ വന്നുകൊണ്ട്. കർത്താവ് യേശു ക്രിസ്തു ആ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പക്ഷേ ലോകം തന്റെ സിസ്റ്റത്തിലൂടെ ആ പിതാവിനെ മറച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ നാം അങ്ങനെയല്ല വേണ്ടത്. യേശു ചെയ്തതുപോലെ, യേശു പറഞ്ഞൊരു ചിന്തയുണ്ടല്ലോ, പിതാവേ ലോകത്തിന് നിന്നെ അറിയത്തില്ല, ഞാനോ നിന്നെ അറിയുന്നു. ഞാൻ ലോകത്തിന് നിന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതത്രേ നമ്മൾ ചെയ്യണം. യേശു എന്തു ചെയ്തു അത് തന്നെയാണ് നമ്മൾ ചെയ്യണം. പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാൻ മാത്രമേ പറ്റൂ. എന്നെ ഏൽപ്പിച്ച ചിന്തകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഇടനിലക്കാരൻ, ധാരാളം കുറവുകളുള്ള ഒരു ഇടനിലക്കാരൻ. പക്ഷെ കുറവുകളില്ലാത്ത എന്റെ തലയായ എന്റെ കർത്താവായ യേശു അനുദിനം തന്റെ ചിന്തകൾ തന്ന് എന്നെ നയിക്കുന്നു, നടത്തുന്നു. ഇന്ന് ഈ ശുശ്രൂഷകമായുള്ള ബന്ധത്തിന് ഒരു അപൂർവ സന്ദേശമാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുവാനായിട്ട് ഇടയായി. ഇന്ന് വെളുപ്പിന് ഏകദേശം 2:30 ഈ വചനത്തിന്റെ ആ പെർഫെക്ഷൻ, ഒരു ബ്ലൂ പ്രിന്റ് എന്റെ ഹൃദയത്തിലേക്ക് ദൈവം തരുവാനായിട്ടുണ്ട്. അതിന്റെ വചനങ്ങൾ ഇതുവരെയും എല്ലാം വ്യക്തതയോടെ തപ്പിയെടുക്കുവാനുള്ള ഒരു സമയം നിങ്ങൾക്കറിയാമല്ലോ, വെളുപ്പിന് 2:30 ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുക ലഭ്യമല്ല എന്ന്. എങ്കിലും സ്വർഗത്തിലെ ദൈവം തന്റെ കാര്യം സാധിക്കും. ആ സന്ദേശത്തിന്റെ ടൈറ്റിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിശയപ്പെടും. ആ ടൈറ്റിൽ ഇങ്ങനെയാണ്, യേശു ക്രിസ്തു ചെയ്തതിലും വലിയ പ്രവൃത്തി ചെയ്യുവാൻ ഒരുങ്ങിക്കൊള്ളുക. ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് ദൈവം പറയുകയാണ്, ഇത്തരം സന്ദേശം കത്തോലിക്കിനിൽ ഒതുങ്ങുന്നതല്ല, പെന്തക്കോസ്കാരിൽ ഒതുങ്ങുന്നതല്ല, CSIയിലോ മാർത്തോമയിലോ ഒതുങ്ങുന്നതല്ല. സ്വർഗത്തിലെ ദൈവം ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് പറയുകയാണ്, യേശു ക്രിസ്തു ചെയ്തതിലും വലിയ പ്രവൃത്തി ചെയ്യുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഗെറ്റ് റെഡി ടു ഡു ഗ്രേറ്റർ വർക്ക് ദാൻ വാട്ട് ജീസസ് ക്രൈസ്റ്റ് ഡിഡ്. പക്ഷേ ഇത് നിങ്ങൾക്ക് എന്തു പരിപാടിയാണ്? യേശു ചെയ്തതിലും വലിയ വഴിയാണ് ഒരുങ്ങാൻ. ഇയാളിപ്പോ യേശുവിനെക്കാളും വലുതാണെന്ന് നോക്കുക. എന്നൊക്കെ ചിലരുടെ ഉള്ളിൽ ചിന്ത വരാം. അതെ സഹോദരങ്ങളെ, യേശു ചെയ്ത് തുടങ്ങി വച്ചു. ആ തുടങ്ങി വെച്ച പ്രവൃത്തി തുടർന്ന് നമ്മുടെ കയ്യിലേൽപ്പിച്ചു. ഇനി നമ്മൾ വേണം ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അത് പൂർത്തിയാക്കാം. നിങ്ങൾ ചോദിക്കും, ഇതിന് വചനമുണ്ടോ? തീർച്ചയായും അങ്ങനെ ചോദിക്കുന്നവർക്ക് ആയി കേൾക്കുന്ന സ്ഥലം. സ്ക്രീനിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മെസ്സേജിന്റെ ടൈറ്റിൽ, യേശു ക്രിസ്തു ചെയ്തതിലും വലിയ പ്രവൃത്തി ചെയ്യുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഗെറ്റ് റെഡി ടു ഡു ഗ്രേറ്റർ വർക്ക് ദാൻ വാട്ട് ജീസസ് ക്രൈസ്റ്റ് ഡിഡ്. ബോഡി ഓഫ് ക്രൈസ്റ്റില് ഒരുപക്ഷെ ഇത് ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ അതിന് വാക്യമുണ്ടോ എന്ന് ചോദിക്കായിരിക്കും. യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോയതാണത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യം. ബോഡി ഓഫ് ക്രൈസ്റ്റ് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ദിസ് ഈസ് അവർ അസൈൻമെന്റ്. ഇത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ദൈവദാസൻ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും.
ഹല്ലേലൂയ. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയവ അവൻ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. അവൻ വേറെ പ്രവൃത്തിയല്ല ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയവ. ഗ്രേറ്റർ വർക്ക്, ഗ്രേറ്റർ വർക്ക്. അതിന്റെ ഗ്രീക്ക് മീനിങ് നമ്മൾ നോക്കുമ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയാവുന്നത് ഗ്രേറ്റർ വർക്ക്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിന്റെ ഗ്രീക്ക് മീനിങ്, ഗ്രീക്ക് വേർഡ് കാണാം. അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ആ വേർഡ് ഇങ്ങനെയാണ്, മീസൺ. പെട്ടെന്ന് മനസ്സിലാക്കാൻ മെയ്സൺ എന്ന് ഓർത്താൻ, നമ്മുടെ നാട്ടിലെ മെയ്സൺ ഇല്ലേ, ഇതോടെ മെയ്സൺ. ഇതാ അവർ എഴുതിയിരിക്കുന്നു, ആ വേർഡിന്റെ അർത്ഥം ലാർജർ എന്ന് പറഞ്ഞേ, ലാർജർ. ഇത് ഞാൻ ഉണ്ടാക്കിയ സംഭവമല്ല, ഇത് ഞാൻ കോപ്പി ചെയ്തെടുത്താണ് ബൈബിളിൽ നിന്ന് കേട്ടോ. കോപ്പി ഞാൻ പേസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നു, സ്ക്രീനിൽ കാണാം. ലാർജർ, ഗ്രേറ്റർ, മോർ, കൂടുതൽ. ഞാൻ ചെയ്യുന്നതിലും കൂടുതൽ, ഞാൻ ചെയ്തതിലും അധികമായി. ഹല്ലേലൂയ. ഞാൻ ചെയ്തതിലും അധികമായി നിങ്ങൾ ചെയ്യും. ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ, ഓ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയോ, എന്റെ വേറെ ലാർജ് സ്കെയിലൊന്നും അല്ല, ഒരു കൊച്ചു ബിസിനസ്. എന്ത് സ്കെയിലല്ല? ലാർജ് സ്കെയിലല്ല, ചെറുതായി. ഇപ്പൊ യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ, അതാണ് ഇന്ന് നമ്മൾ 26-ാം ശ്രുഷ ചിന്തിക്കുന്നത്. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഇതാ യേശുക്രിസ്തു നമ്മളെ ആദത്തിലുള്ള ശിക്ഷയിൽ നിന്ന് സൗജന്യമായി വിടുവിച്ചു. തന്റെ പുനരുദ്ധാനത്തിലൂടെ പുതിയ സൃഷ്ടിക്ക് അടിസ്ഥാനമിട്ട് നമ്മളെ വളർത്തി തുടങ്ങി. പിശാചിന്റെ കിങ്ഡത്തെ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി. അതിന്റെ ഒറ്റ കാരണം യേശു ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ പിതാവായ ദൈവം വെളിപ്പെട്ടു. യേശു ക്രിസ്തു പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ചു. യേശു ഒരാളാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അന്നേരം ശ്രദ്ധിച്ചോട്ടോ, ഇന്നും പിശാച് അവിടെ തന്നെയുണ്ട്. പിശാച് അവിടെ തന്നെയുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഭരണാധികാരിയായി തുടരും. ശ്രദ്ധിച്ചാട്ടെ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിനെ പരാജയപ്പെടുത്തിയിട്ടും, അപ്പൊ യേശു ചെയ്ത പ്രവൃത്തിയാണ്. ഇതിനു മുമ്പ് ആർക്കും അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പിശാചിനെ യേശു പരാജയപ്പെടുത്തിയിട്ടും ഇന്നും സർവ ലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ഈ ഒരു ആത്മീക സത്യം, യാഥാർത്ഥ്യം ദൈവജനം മനസ്സിലാക്കണം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ പ്രധാന ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് പ്രത്യക്ഷനായതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം. യേശുവിലൂടെ സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു. യേശുവിലൂടെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെട്ടു. ഇനി മറ്റൊരു മർമ്മം മനസ്സിലാക്കുക, സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ പിശാച് പരാജിതനാവുകയുള്ളൂ. അങ്ങനെ യേശു പിശാചിനെ പരാജയപ്പെടുത്തി. പിതാവ് തന്നിലൂടെ പ്രവർത്തിച്ചപ്പോ നിശ്ചിച്ച് കേൾക്കുക, എങ്കിലും ഇന്നും സർവലോകവും വാഴുന്നത് പിശാച്. അപ്പൊ ഒരു മനുഷ്യന്റെ ജഡത്തിലൂടെയാണ് അന്ന് ദൈവം വെളിപ്പെട്ടത്. ഇതാണ് ദൈവപുത്രന്മാരുടെ പ്രത്യേകത. അവരിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തും. അന്നത് ഒരാളാണ് ചെയ്തത്. യേശുവിനെ പിശാചിനെ ഈ പ്ലാനറ്റിൽ നിന്ന് തന്റെ ശുശ്രൂഷയിലൂടെ തോൽപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും പുറത്താക്കാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിക്കുക, യേശുവിനെ പിശാചിനെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ തോൽപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും അവന്റെ കിങ്ഡത്തെ ഇവിടുന്ന് എടുത്ത് കളയുവാൻ കഴിഞ്ഞില്ല. ഇന്നും അവൻ തന്നെയാണ് വാഴുന്നത്. ബോഡിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് യേശു പറയാണ്, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാ, ഞാൻ ചെയ്തതിന് വലിയത് നിങ്ങൾ ചെയ്യാൻ പോവാ. നമ്മുടെ വളരെ ചിന്ത രോഗിയെ സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും ജഡത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി. ജഡത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി. യേശു പറഞ്ഞത് അതല്ല. ഒരിക്കലെ എനിക്ക് തോന്നുന്നു 10-14 വർഷങ്ങൾക്ക് മുമ്പ് നാഗ്പൂർ ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു എൽഡർലി ദേവദാസൻ, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, പാസ്റ്റർ പോൾ മലയടി, അവിടുത്തെ ദൈവദാസന്മാരെ ട്രെയിൻ ചെയ്ത് ഇറങ്ങി വന്നിട്ട് വന്നു കഴിഞ്ഞ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ ഒന്ന് പറഞ്ഞു തരാം എന്ന്. എനിക്ക് അന്ന് ഇതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല. അദ്ദേഹം ചോദ്യം ഇതാണ്, യേശു പറഞ്ഞു ഞാൻ ചെയ്തതിന് വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമെന്ന്. അതെന്തുവാ ആ വലിയ പ്രവൃത്തി? നമ്മുടെ ചിന്തയിൽ ഏറ്റവും വലിയ പ്രവൃത്തി മരിച്ചവരെ ഉയർപ്പിക്കല. പക്ഷേ യേശു ഓൾറെഡി മരിച്ചവരെ ഉയർപ്പിച്ചു, ഇനിയിപ്പോ അതിലും വലിയ പ്രവൃത്തി വേറെ ഏതാണുള്ളേ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അന്ന് അതിന്റെ ഒരു പാർട്ട് ആൻസർ ആണ് ദൈവം എന്നോട് അന്ന് സംസാരിച്ച ആ ദൈവദാസനം. അദ്ദേഹം അത് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ഇന്ന് ജീവിച്ചിരിക്കുന്നല്ലോ. അന്ന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലെങ്കിലും അന്ന് ദൈവം ഇടപെട്ട് സംസാരിച്ചതാണ്. അന്ന് യേശു ഒരുവനിലൂടെ ദൈവം ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ക്രിസ്തുവിൽ അനേക ദൈവപുത്രന്മാർ, അനേക ദൈവപുത്രന്മാർ, ഇവരെല്ലാം ക്രിസ്തുവിനെ പോലെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം ഈ ഭൂമി നിറയും. ദൈവം എല്ലായിടത്തും ക്രിസ്തുവിൽ ദൈവം വെളിപ്പെട്ടതുപോലെ സകല മേഖലയിലും എല്ലാ മേഖലയിലും ദൈവപുത്രന്മാരിലൂടെ ദൈവം വെളിപ്പെടും. അന്ന് ഒരൊറ്റ ദൈവപുത്രനായിരുന്നുവെങ്കിൽ, ഇന്ന് ഒരൊറ്റ ദൈവപുത്രനല്ല, ക്രിസ്തുവിൽ അനേക ദൈവത്തിന്റെ പുത്രന്മാർ, അനേക തിയോസുകൾ, ഇവരെയൊക്കെ ദൈവങ്ങളെന്നാ വിളിക്കുന്നത്. ആനയുടെ കുട്ടിയെ ആട്ടിൻകുട്ടി എന്നല്ല വിളിക്കണേ, ആനക്കുട്ടി തന്നെ വിളിക്കണം. തിരുവചനത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവപുത്രന്മാരെല്ലാം തിയോസ്നോ, ദൈവത്തെ തിയോസ്ന വിളിക്കണേ, ദൈവപുത്രന്മാരെയൊക്കെ തിയോസ്നോ വിളിക്കും. യോഹന്നാൻ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം, അവരെല്ലാം ദൈവങ്ങൾ എന്ന് വിളിച്ചു. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായവരെയൊക്കെ തിയോസ്, ദൈവങ്ങൾ എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ ഞാനും ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് എന്ന് പറഞ്ഞ് യഹൂദന്മാരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അനേക തിയോസുകൾ, പിതാവായ ദൈവം അല്ല, ആ ദൈവത്തിന്റെ പുത്രന്മാർ, യേശു, യേശുവിൻ ഉള്ളിലുള്ളവർ ഈ ഭൂമിയിൽ അങ്ങ് നിറയുമ്പോൾ ആരാ വെളിപ്പെടുന്നേ? ദൈവം വെളിപ്പെടുകയാണ്. നിസ്സരിച്ച് കേൾക്കുക, ദൈവപുത്രനായ യേശുവിലൂടെ പിതാവ് വെളിപ്പെട്ടപ്പോ പിശാച് പരാജിതനായി. പക്ഷെ ഇന്നും സർവലോകവും പിശാചിന്റെ കയ്യിലാണ്. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയ നിങ്ങൾ ചെയ്തു, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവാ. നിങ്ങളിലൂടെ ദൈവം വെളിപ്പെടുമ്പോൾ, നിങ്ങൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുമ്പോൾ, ദൈവം വെളിപ്പെടുന്നവരാണ് ദൈവപുത്രന്മാർ, നിങ്ങൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുമ്പോൾ, നിങ്ങളിലൂടെ ദൈവം വെളിപ്പെടുമ്പോൾ, ഇത് പിശാച് തോക്കുക മാത്രമല്ല, അവനെ എന്നേക്കുമായി ഈ പ്ലാനറ്റിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് എടുത്ത് തീപ്പൊയിലേക്കിട്, ആ പിശാചിന്റെ ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തർ. ബോഡി ഓഫ് ക്രൈസ്റ്റിന് വല്ലോ മനസ്സിലായ, ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് നിങ്ങളെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ട് വല്ലതും പെടുത്താൻ കിട്ടിയ. ദൈവത്തിന്റെ വചനം പറയാണ്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താന് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. അവന്റെ ന്യായവിധി നടപ്പിലാക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് നിങ്ങളിലൂടെയാണ്. അവനെ ഈ പ്ലാനറ്റിൽ നിന്ന് ലോകത്തിന് എടുത്ത് കളയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് നിങ്ങളിലൂടെയാണ്. യേശു ഇത് ചെയ്തില്ല, യേശു ചെയ്തതിന് വലിയ പ്രവൃത്തി ചെയ്യുവാൻ സമയം നിങ്ങൾ ഒരുങ്ങുക. അനാവശ്യമായ ബൈബിൾ അധികം പ്രാധാന്യം കൊടുക്കാത്ത ടീച്ചിങ്ങുകളിലേക്ക് പിശാച് നമ്മൾ വലിച്ചുകൊണ്ടുപോയി. നമ്മളുടെ ലൈഫ് അസൈൻമെന്റിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. കാൽവരി ക്രൂശിൽ യേശു പിശാചിനെ പരാജയപ്പെടുത്തിയെങ്കിലും ഇന്നും സർവലോകം ദുഷ്ടന്റെ കീഴിലാണ്. എന്നാൽ യേശുവിന്റെ ശരീരമാകുന്ന സഭയിലൂടെ ഇതാ യേശു ക്രിസ്തു പിതാവായ ദൈവം നമ്മളുടെ ജഡത്തിലൂടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ, ദൈവപുത്രന്മാർ വെളിപ്പെടുമ്പോൾ, പിശാച് എന്നേക്കുമായി അവന്റെ ശിക്ഷ അവന് നടപ്പിലാക്കുകയായി. യേശു അന്ന് ഒരു ദൈവപുത്രനാണ് ജഡത്തിൽ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് അനേക ദൈവപുത്രന്മാർ അവരെ യേശു വളർത്തുന്ന തലത്തിലേക്ക് അവർ വളർന്നു വന്ന ക്രിസ്തുവാകുന്ന തലയോളം അവർ വളർന്നു വരുന്നുവെങ്കിൽ അവർ ദൈവപുത്രന്മാരെ വെളിപ്പെടുത്തുന്നവരാണ്. പിശാചിനെ പരാജയപ്പെടുത്താതെ ദൈവപുത്രനെ വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവപുത്രനെ വെളിപ്പെടുത്തുമ്പോൾ അത് പിശാചിന്റെ മുകളിലുള്ള ന്യായവിധിയാണ്. ഇതൊരു കഥയല്ല സഹോദരങ്ങളെ, ഇത് യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തോടെ നടക്കേണ്ടതാണ്. ഈ ഒരു സംഭവമൊക്കെ പിശാച് കഴിഞ്ഞ നാളുകളിൽ മറച്ചു വെച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ഓദിക്കി ഓദിക്കി ലിമിറ്റഡ് ആക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് കേട്ടിട്ടുണ്ട്, ലിമിറ്റഡ്. അങ്ങനെ സഭയെ ലിമിറ്റഡ് ആക്കി, പല കാര്യങ്ങൾ ലിമിറ്റ് ചെയ്തിരിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല അവർക്ക്, കാരണം അവർക്ക് ഒരു വിശ്വാസം കിട്ടുകൊടുത്തിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോ നിങ്ങൾ ഡയറക്ഷൻ മാറിപ്പോകരുത്. ഉടനെ ചിലർ ഉടനെ യേശുവാണ് ദൈവം എന്ന് കാണിക്കാൻ വേണ്ടി കുറെ ഇൻഡയറക്റ്റ് വേർഡ് താഴെ എഴുതിയിടും. നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ള ബോധം നിങ്ങൾക്കില്ല. വാട്ട് ഈസ് ദ ഇന്റൻഷൻ ഓഫ് ദിസ് മെസ്സേജ് എന്നുള്ള ബോധം നിങ്ങൾക്കില്ല. ഈ ഇന്റൻഷൻ ഓഫ് ദിസ്, അതായത് ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം യേശുവിനെ താഴ്ത്തി കെട്ടുകയല്ല. ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം ജനത്തെ ദൈവ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലാക്കുക, ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഫലം നോക്കി ആ സന്ദേശത്തെ തിരിച്ചറിയും. ഇതല്ലയോ നമ്മുടെ നാഥനായ യേശു പറഞ്ഞേ, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയും. എന്തിനാണ് സംസാരിക്കുന്നത് മക്കളെ? ദൈവ ഇഷ്ടം ചെയ്തില്ല എങ്കിൽ അവൻ യേശുവിനെ അല്ലെങ്കിൽ അവൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചാലും തള്ളപ്പെടും. തെളിവെന്താ? യേശു പറഞ്ഞു, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജിക്കണം. ദൈവ ഇഷ്ടം ചെയ്തില്ലെങ്കിൽ അവൻ നീതിയിലേക്ക് വളരുകയില്ല, അവൻ അധർമ്മം പ്രവർത്തിക്കും. അങ്ങനെയുള്ളവർക്ക് സുവിശേഷം വേല ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളവരുടെ മേലെ അഭിഷേകം വരും. അതെന്റെ തെളിവെന്താ? മത്തായി 7:22-23 അവർ അഭിഷേകം പ്രാപിച്ചു, യോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, അഭിഷിക്തന്മാരാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു ഗെറ്റ്, അവരെ പുറത്തിട്ട് അടച്ചു കളഞ്ഞു, അധർമ്മ പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുക. അപ്പൊ ഇതിന്റെ ഇടയിൽ കർത്താവ് നമ്മളെ കാണിച്ചെന്ന പ്രധാനപ്പെട്ട വിഷയം ദൈവ ഇഷ്ടമാണ്. ആ ദൈവ ഇഷ്ടത്തിലേക്ക് സഭയെ നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതിന് എന്നെ ഒരു ചാനലായി ദൈവം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ദൈവ ഇഷ്ടത്തിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ യേശുവാണ് ദൈവം ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വേറത്തേക്ക് ഓടരുത്. ശ്രദ്ധിച്ചേ, യേശു ആരാണെന്ന് ഇതിന് മുമ്പുള്ള സന്ദേശങ്ങളെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹീസ് എ പാർട്ട് ഇൻ ദ ഗോഡ് ഹെഡ്. ബൈബിള് പറയുന്ന ഭാഗം ആ ദൈവത്തിന്റെ ആ ഹെഡ്, ഗോഡ് ഹെഡ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഹീസ് എ പാർട്ട് ഇൻ ദ ഗോഡ് ഹെഡ്. ദൈവത്തിന്റെ മാനേജിങ് പാർട്ടാണ്, മാനേജിങ് ഹാൻഡ് ആണ് ജീസസ് ക്രൈസ്റ്റ്. ഇനി മാനേജ്മെന്റ് എന്ന് അറിയത്തില്ലെങ്കിൽ ആ സൃഷ്ടിപ്പ് സകലതും യേശുവിലൂടെയാണ് ദൈവം ചെയ്തത്. ത്രൂ ഹിസ് വേർഡ് മാനേജിങ് ഹാൻഡ്, ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണ് ഹോളി സ്പിരിറ്റ്. ഇവരുടെ ഇതിന്റെയൊക്കെ തലയാണ് പിതാവായ യേശു പറഞ്ഞ ഏക ദൈവം. ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന ഗോഡ് ഹെഡിലൂടെയാണ്. ഇനി ഇതും മനസ്സിലായെങ്കിൽ അടുത്ത് പറയാം. എന്നെ കാണിച്ച്, നമ്മളെ കാണിച്ച്, ഇത് ഞാനൊരു മനുഷ്യൻ, ഈ മനുഷ്യന്റെ തലയാണ് ദൈവം, ഈ മനുഷ്യന്റെ ബോഡിയാണ് ദൈവപുത്രനായ ക്രിസ്തു, ഈ മനുഷ്യനിലൂടെ ഓടുന്ന രക്തമാണ്, ബ്ലഡാണ് പരിശുദ്ധാത്മാവ്. കമ്പാരിസൺ ആണ് കേട്ടോ, നാളെ ഇനി ഇതും പറഞ്ഞു പോകരുത്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി, തലയുടെ ചിന്തകൾ മുഴുവൻ വെളിപ്പെടുന്നത് ഏതിലൂടെയാണ്? ശരീരത്തിലൂടെയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിന്റെ തല ദൈവം. ആ തലയെ കാണിക്കുന്നത് എന്തുവാ? ചിന്തകൾ. ശരീരത്തിൽ ഒന്നും ഉത്ഭവിക്കുന്നില്ല, എല്ലാം ഉത്ഭവിക്കുന്നത് തലയിൽ നിന്നാണ്. തലയിൽ നിന്ന് എല്ലാം നല്ലതാനോ തികഞ്ഞ വരവൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. ആരംഭിച്ചാൽ മാത്രമേ ആർക്ക് കിട്ടൂ? ബോഡിക്ക് കിട്ടൂ, ക്രിസ്തുവിന് കിട്ടൂ. ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ്? ആ ഗോഡ് ഹെഡിൽ ഹെഡ് പിതാവായ ദൈവമാണ്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞേ, പിതാവായ ഏക ദൈവം അല്ലെങ്കിൽ ഏക സത്യ ദൈവമായ പിതാവ്. അപ്പൊ യേശു അത് വാമൊഴി കൊണ്ട് പറയുമ്പോ നമ്മൾ ഉടനെ തന്നെ ഡയറക്റ്റ് വേർഡിലെ ഇൻഡയറക്റ്റ് വേർഡ് കൊണ്ട് വെട്ടിയാൽ, ഡയറക്റ്റ് വേർഡുണ്ട് ഇൻഡയറക്റ്റ് വേർഡുണ്ട്, ഡയറക്റ്റ് വേർഡിലെ ഇൻഡയറക്റ്റ് വേർഡ് കൊണ്ട് വെട്ടിയാൽ നമ്മൾ അറിയാതെ യേശുവിനെ ആരാക്കി മാറ്റി? നോണയനാക്കി മാറ്റി. യേശു പറഞ്ഞ ഡയറക്റ്റ് വേർഡുകൾ ഈ വചനത്തിൽ ഒരു വേർഡും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്നില്ല, ഒരു വേർഡും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്നില്ല. യേശു 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുക, അതിലെല്ലാം എന്തേ കാണും? ഇണകളെ കാണും. നിങ്ങൾ അതിൽ ശത്രുക്കളെ കണ്ടുപിടിക്കുമ്പോ തന്നെ യു ആർ ഇൻ എറർ. ഡയറക്റ്റ് വേർഡ് ഒരിക്കലും നമ്മൾ വെട്ടാൻ പാടില്ല. ഇൻഡയറക്റ്റ് വേർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് പല മേഖലകളിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും സത്യത്തെ മറയ്ക്കുന്നവരാകരുത്, സത്യത്തെ വെളിപ്പെടുത്തുന്നവരായിത്തീരും. അറിവില്ല എങ്കിൽ ദൈവത്തോട് ചോദിക്കും. ബുദ്ധി കൊണ്ട് വചനം പഠിച്ചാൽ പല അപകടങ്ങളും ഉണ്ടാകും. ആത്മാവ് കൊണ്ട് പഠിക്കാൻ ശ്രമിക്കും. പരീശന്മാർ ബുദ്ധി കൊണ്ട് പഠിച്ചവരാ. അവരും യേശു എന്നവർ പലരും പറഞ്ഞു നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരും. ഏയ്, വചനമറിയാത്ത ജനം ശപിക്കപ്പെട്ടവർ എന്നുള്ള രീതിയിൽ പലതും അവര് പറയാനിട. ആദ്യം ഏലിയാവ് വരണം. നിങ്ങൾക്കറിയോ ജനമേ, യേശു പറഞ്ഞു ഏലിയാവ് വന്നിട്ട് പോയല്ലോ. ഈ വചന ബുദ്ധിയുള്ളവർ ഇതൊന്നും മനസ്സിലാക്കി. അവർ ബുദ്ധി കൊണ്ട് വചനം പഠിക്കുക. ആത്മാവ് പറയുന്നത് ചേരിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് പറഞ്ഞു എല്ലാവർക്കും ഈ വചനം ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് വന്നത്. സത്യ താല്പര്യരായവരും എന്റെ വാക്കുകൾ. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഇവിടുത്തെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്റെ തലയായ എന്റെ കർത്താവായ യേശുവിനെ താഴ്ത്തി കാണിക്കുകയല്ല, പകരം യേശുവിനെ ഉപയോഗിച്ച് യേശുവിന്റെ സന്ദേശത്തെ മറയ്ക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് മനസ്സിലാക്കി തരികയാണ്. ദൈവ ഇഷ്ടമാണ് പ്രാധാന്യം. അവിടെ ചെല്ലുമ്പോ നമ്മളോട് ചോദിക്കുന്നത് നീ യേശുവിനെ ദൈവമായി തെളിയിച്ച് യേശുവിനെ ആരാധിച്ചോ? യെസ്. അകത്തേക്ക് കയറും. ഇതല്ല പറയുന്നത്, നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തോ? ഇതാ ചോദിക്കുന്നേ. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത് ബുദ്ധിശൂന്യരാകാതെ എഫേസ്യ സഭയെ തൃശൂരും തിരുവനന്തപുരവും കേരളമോ ഇന്ത്യയിലും ഓസ്ട്രേലിയയിലോ US ആഫ്രിക്കയിലോ എവിടെയുള്ള സഭയെ ബുദ്ധിശൂന്യരാകാതെ ദൈവ ഇഷ്ടം ഇല്ലെന്ന് തിരിച്ചറിയേ. Ephesians 5:17. അപ്പൊ ദൈവ ഇഷ്ടത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. സഭയെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഡിനോമിനേഷനിലേക്കല്ല, ഒരു ഗ്രൂപ്പിലേക്കല്ല, ഒരു മതത്തിലേക്കല്ല, ഒരു സംഘടനയിലേക്കല്ല, ക്രിസ്തുവിലൂടെ നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കിലേക്കല്ലയോ ഈ സന്ദേശം കൊണ്ടുപോകുന്നത്? ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മളിലൂടെ ക്രിസ്തുവിന് ചെയ്തെടുക്കാനുണ്ട്. ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ എന്റെ മുഖം നീ ആക്കണം. മുഖം എന്ന് പറഞ്ഞാൽ എന്തോ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഏയ് സഭയെ, എന്റെ കാന്തയെ നീ ആക്കണം. ആ മുഖം എന്ന് പറയുന്നത് യേശുവിനെ ആരാധിച്ചിരിക്കലല്ല. ആ മുഖം ഒരു വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. 33:15 പറഞ്ഞ പിശാചിന്റെ തലയെ തകർക്കണം. അതാണ് ആ റെസ്പോൺസിബിലിറ്റി. അവന്റെ കിങ്ഡത്തെ തകർത്ത് കളയണം. യേശു കാൽവരിയിൽ ഒറ്റയ്ക്ക് അവനെ തോൽപ്പിച്ചു. പക്ഷെ അവൻ തന്നെയാണ് ഇന്ന് സർവ്വലോകം വാഴുന്നത്. പക്ഷെ യേശു പറഞ്ഞു ഞാൻ പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാ. ആ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോ ഞാൻ ചെയ്ത ഓരോ വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. കാരണം യേശു പിതാവിന്റെ വലതു ഭാഗത്തിരുന്ന് കൊണ്ട് പ്രവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 110:1 പറയുന്നു, ശത്രുക്കൾ തന്റെ പാദപീഠമാകാൻ കാത്തിരിക്കുന്നു.
യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക.
ശ്രദ്ധിച്ചാട്ടെ, പിതാവും പുത്രനുമായുള്ള സംസാരമാണ്. പിതാവും പുത്രനുമായുള്ള സംസാരം യഹോവ കർത്താവിനോട് അരുളി ചെയ്യുന്നു. ശ്രദ്ധിച്ചേട്ടെ, അരുളി ചെയ്യാണ് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠ വാക്കോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കേ. പഴയ നിയമത്തിലൊരു കൊണ്ടിങ്ങ, അപ്പൊ നിങ്ങൾ ആയിരിക്കും കാൽവരി ക്രൂശ് അതെല്ലാം സംഭവിച്ചില്ലേ? ഇല്ല, അതിന്റെ തുടക്കമേ ആയുള്ളൂ, തുടക്കമേ ആയുള്ളൂ. ശത്രുക്കൾ ഇന്നും ഇതാ ഈ ലോകം വാഴുകയാ. ഇതുകൊണ്ടാണ് ഒന്ന് യോഹന 5:19 പറയുന്നത്, സർവലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. അത് നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് അവനെ എടുത്തു മാറ്റണം. ആ ഉത്തരവാദിത്ത സഭയ്ക്കുള്ളതാണ്. വായിച്ചാതെ,
നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു.
ഇതാ നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു. അറിയണം കേട്ടോ, അറിയണം. സർവലോകം അവിടെ കിടക്കുന്നു, ദുഷ്ടന്റെ അധീനത കിടക്കുന്നു. ഇത് നാം അറിയണം കേട്ടോ മക്കളെ, നമ്മൾ അറിയണം കേട്ടോ. നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകം ഇന്നും പിശാചിന്റെ കയ്യിൽ കിടക്കുന്നു എന്ന് ബൈബിൾ പറയുമ്പോ, ഞാനത് അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു ഓടി പോകാതെ ഇത് അറിയണം കേട്ടോ, ഇത് അറിയണം കേട്ടോ. യേശു ക്രിസ്തുവിന്റെ രാജാതി രാജാവ യേശുവിന്റെ തലയിൽ ഇന്ന് കിരീടം വന്നിട്ടില്ല എന്ന് നീ അറിയണം കേട്ടോ സഭയെ, നീ അറിയണം കേട്ടോ. ഇതൊന്നും നിനക്ക് അറിയണ്ട അല്ലേ. ഇത് നീ അറിയണം. വെളിപ്പാട് സ്വന്നാദ്യം വായിച്ചു നോക്ക്, രാജാക്കന്മാരുടെ രാജാവായ കർത്താവിന്റെ തലയിൽ അവിടെ കിരീടമില്ല. മോഹം തേജസ്സോടെ പ്രകാശിക്കുന്നുണ്ട്, കാല് വെള്ളോറിന് സമമാണ്. പക്ഷെ തലയിൽ കിരീടമില്ല, വ്യക്തതയോടെ തെളിവാണ്. തലയിലെ മുടിയെല്ലാം കാണും. ദൈവത്തിന്റെ ആ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിച്ച്, യോഹന്നാൻ കാണുന്ന തേജോമയമായ രൂപം ഒന്നാം അധ്യായത്തിൽ കാണാമല്ലോ. ഞാൻ പമ്പിലേക്ക് തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞു ഭാഗം.
എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടുപഴപ്പിച്ച വെള്ളോടിനു സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു.
ഹല്ലേലൂയ. നോക്കിയേ, രാജാതി രാജാവിന് ഒരു കുറവും തന്നെ എന്നറിയാമോ? തല കിരീടമില്ല. കാരണം എന്നറിയാമോ കുഞ്ഞേ? നീയും ഞാനും കഴിഞ്ഞ നാളുകളിൽ പിശാചിന്റെ തന്ത്രത്തിൽ വീണതുകൊണ്ടാണ്. യേശു എന്തിനാ ഇവിടുന്ന് പോയെന്നറിയാമോ? ലൂക്കോസ് 19 പറയുന്നു, കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശക്ക് യാത്ര. കുലീനനായ ഒരു മനുഷ്യൻ, അത് ഉപമയാണ്. ആ മനുഷ്യനാണ് യേശു. ഇവിടുന്ന് പോയതിനാണെന്നറിയാമോ? രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം. രാജ്യത്വം പ്രാപിക്കുന്ന എന്തുകൊണ്ടെന്നറിയാമോ? ശത്രു കാൽ കീഴിലാകണം. ശത്രു കാൽ കീഴിലാകണം. ഞാനും നിങ്ങളും പിശാചിനെ ജയിക്കണം. അതെങ്ങനെ ജയിക്കണേ? ആരാധനയിലല്ല ജയിക്കണേ കുഞ്ഞേ. നിന്റെ ജീവിത വിശുദ്ധിയിലൂടെ നീ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് നിന്റെ ജഡത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ, നീ ഒരു ദൈവത്തിനായി വെളിപ്പെടുമ്പോഴാണ് നീ ജയിക്കുന്നത്. അതിന് പിശാച് സമ്മതിക്കത്തില്ല. തന്ത്രത്തിലൂടെ നിന്നെ വീഴ്ചിരിക്കും. അതിനു മുമ്പ് തന്ത്രത്തിലൂടെ വീഴ്ചിരിക്കും. ഇനി യേശുവിന്റെ തലയില് ജനം ജയിച്ചാൽ യേശുവിന്റെ തലയിൽ കിരീടം വരുന്നത് കാണണം. കിരീടം വരുന്നത് കാണണം. ജനം ജയിക്കണോ അതിനെ? വെളിപ്പാട് പുസ്തകം 19 കാണാം, ജനം ജയിക്കുന്നതിനെ കാണാം. അവർ പിശാചിനെ കുഞ്ഞാൻ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യ വചനത്താലും ജയിച്ചു. യേശുക്രിസ്തു രക്തത്തിലൂടെ അവർ രക്ഷിക്കപ്പെട്ടു. ആദത്തിന്റെ വീണ കുഴിയിൽ നിന്ന്, പാപക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തങ്ങളുടെ സാക്ഷ്യ വചനം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയൊക്കെ പറയുന്ന ഒരു ബൈബിൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഈ സാക്ഷ്യത്തിന്റെ കാര്യമല്ല. കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനും ആയിരുന്നു. ഞാൻ ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. നിനക്ക് കഴിഞ്ഞ ആഴ്ച മാത്രമേ തോന്നിയുള്ളൂ. ദൈവത്തിന് വിശ്വസ്ത മാറുവാൻ കഴിയത്തില്ല. ആ ഈ സാക്ഷ്യത്തിന്റെ കാര്യമല്ല പറഞ്ഞെ. വചന ജീവിതത്തിലൂടെ സാക്ഷ്യമായി മാറുന്നു. വചന ജീവിതത്തിലൂടെ സാക്ഷ്യമായി മാറുന്നു. നിന്നെ എതിർക്കുന്ന, നിന്നെ ഉപദ്രവിക്കുന്ന നിന്റെ വീട്ടുകാരാകട്ടെ, അമ്മായി അമ്മയാകട്ടെ, മരുമകളാകട്ടെ, അമ്മായി അപ്പനാകട്ടെ, എംപ്ലോയറായിട്ടെ, എംപ്ലോയി ആകട്ടെ, ഏതൊരു വ്യക്തിയുടെ മുമ്പിലും ഉപദ്രവിക്കുക, അവരെ അത് നീ മനഃപൂർവ്വം നീ സഹിക്കുകയാണ്. നിന്റെ റൈറ്റ്സുകൾ നീ വിട്ടുകൊടുക്കുകയാണ്, നീ ആ മേഘലയുടെ ദൈവോത്തരം തെളിയിക്കുകയാണ്. നിന്റെ സ്വത്തൊരുവനെ അപഹരിച്ചു കൊണ്ടുപോയി, സമ്പത്തുകളുടെ അപഹാരവും അവർ സന്തോഷപൂർവ്വം സഹിച്ചു. അങ്ങനെ ഏത് മേഖലയിലും നീ ദൈവോത്തരം നിന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ വചനം അവരുടെ ജീവിതത്തിലൂടെ സാക്ഷ്യമാകുന്ന കാര്യമാണിത്. അവരുടെ ജീവിതത്തിലൂടെ വചനം സാക്ഷ്യമാണ്. അവർ പിശാചിനെ ജയിച്ചു, അവർ പിശാചിനെ ജയിച്ചു. ശ്രദ്ധിച്ചോ, അത് കഴിഞ്ഞ എന്തോ പറ്റുന്നറിയാമോ? ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ധാരാളം പഠിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ പോയി ധാരാളം ദൈവരാജ്യ സദസ്യരോട് സൗജന്യമായി കേട്ട് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞാൽ ലോകാധികാരം ദൈവത്തിനും ദൈവത്തിന്റെ ക്രിസ്തുവിനും ആയിത്തീരും. ഇത് ക്ലബ് ചെയ്ത് പറഞ്ഞിരിക്കണം. വെളിപ്പാട് 11-12 ക്ലബ് ചെയ്ത് കിടക്കുന്ന ഒറ്റ സംഭവം. ഇത് ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഇത് കഴിഞ്ഞാൽ വെളിപ്പാട് 14-14 വരുമ്പോ നമുക്ക് അവിടെ കാണാം സഭയുടെ എടുക്കപ്പെടൽ. സഭയുടെ എടുക്കപ്പെടൽ അതിന് തൊട്ട് മുമ്പ് കാണാം യേശുവിന്റെ തലയിൽ കിരീടം വന്നിരിക്കുന്നു. എടുത്തേക്കൊന്ന് വായിച്ചു.
പിന്നെ ഞാൻ വെളുത്തോരും മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു.
ശ്രദ്ധിച്ചാട്ടെ, ഇപ്പോ യേശുവിന്റെ തലയിൽ എന്നാ വന്നു? ഇപ്പൊ യേശുവിന്റെ തലയിൽ എന്നാ വന്നു? പൊൻ കിരീടം വന്നു. യേശു എന്തിനാ അവിടുന്ന് പോയേ? രാജത്വം പ്രാപിച്ച് അവിടെ നിൽക്കാനല്ല, രാജത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടിയാ കടന്നു പോയത്. ഹല്ലേലൂയ.
ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി.
നിങ്ങളത് മുഴുവൻ വായിക്കും. ഇതൊക്കെ അറിയാതെ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളു. അവിടെ പറഞ്ഞ കുലീനനായ ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയാ പോയെ? രാജ്യത്വം പ്രാപിക്കാൻ, കിരീടം പ്രാപിക്കാന മക്കളെ പോയെ? കുഞ്ഞെ, നിന്റെ യേശു എന്തിനു വേണ്ടിയാ പോയെ? കിരീടം പ്രാപിക്കാനാ പോയെ? എന്നോട് നിങ്ങളോട് എന്നാ പറഞ്ഞേ? യേശു എന്നാ പറഞ്ഞേ? 22 പ്രാവശ്യം 4 സുവിശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്ക്, ഫോളോ മീ. I have a responsibility from my heavenly father. I have to do that. So you follow me. എന്റെ സ്വർഗീയ പിതാവിൽ നിന്ന് എനിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. അതാണ് 3:15. പിശാചിന്റെ കിങ്ഡത്തെ അവന്റെ തലയെ തകർത്ത് കളയണം. അവനാണ് ഇപ്പോഴും ലോകം വാഴുന്നത്. ഞാൻ അവനെ കാൽവരി ക്രൂശിൽ പരാജയപ്പെടുത്തി, പക്ഷെ അവനാണ് ഇപ്പോഴും ലോകം വാഴുന്നത്. സഭയെ, ഞാൻ ചെയ്ത ഒരു വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യോ? അവനെ ഇതാ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കളയും. നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കളയും. പിശാചിന്റെ തന്ത്രത്തിൽ വീണ് കിടക്കുന്ന കർത്താവിന്റെ സഭയെ നിങ്ങളോടാ പറയുന്നത്. നിങ്ങളാണ് ആ വലിയ പ്രവൃത്തി ചെയ്യേണ്ടത്. ഇതാണ് Romans 16:20 പറയുന്നത്. ഇതാണ് സഭയുടെ പർപ്പസ്. പല പ്രാവശ്യം ഈ സന്ദേശങ്ങൾ പറഞ്ഞിട്ടും ഇത് ചെവി അടഞ്ഞ പോറ്റാമേനിയെ പോലെ സഭ ഇരിക്കുക, എലിക്കുട്ടികളായിരിക്കാനല്ല, സിമ്പിൾ കുട്ടികളായി മുന്നോട്ടേക്ക് പോവാ. കഴിഞ്ഞ ദിവസം IPC ഒരു ദേവദാസൻ എന്നെ വിളിച്ചു ചോദിക്കുക, ദേവദാസനെ ഇത്ര ശ്രേഷ്ഠമേറിയ സന്ദേശമാണ് അങ്ങയിലൂടെ പറയുന്നത്, പക്ഷെ ഇതെന്താ അറിയപ്പെടാത്ത? അറിയപ്പെടാത്തതിന്റെ കാരണം സഭ പിശാചിന്റെ പിടിയിൽ കുടുങ്ങിപ്പോയി. ഇത് സഭയിലെ ജനങ്ങൾക്ക്, എസ്പെഷ്യലി ദൈവദാസന്മാർക്ക്, അവർക്ക് സ്വന്തം ഇഷ്ടം നടത്തിയാൽ മതി. പിന്നെ അനേകർ അവർക്കറിയത് സത്യമാണെന്ന് മിണ്ടത്തില്ല, എലിക്കുട്ടികളായി വിറച്ചിരിക്കുകയാ. മറ്റു പലയിടത്തും ധാരാളം കമന്റുകൾ എഴുതുന്ന ഇവർ ഒരു കമന്റ് പോലും ഇല്ലാതെ ഒളിച്ചിരിക്കുകയാ. സ്വർഗരാജ്യത്ത് പുറത്തു പോണ ആദ്യത്തെ ആളുകളുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ബീരിക്കളുടെ ബീരിക്കൾ. കമോൺ ചർച്ച്, യേശു ക്രിസ്തു ഇതാ ശത്രുക്കൾ പാദപീഠം വാങ്ങുവാൻ വേണ്ടി പിതാവിന്റെ വലതു ഭാഗത്ത് കാത്തിരിക്കുന്നു. ആ ഒരു വല്ല ചിന്ത എന്തിനെ കൊണ്ട്? ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, നിന്റെ വീട്ടിൽ നിന്റെ കുട്ടികൾ, ഒരു എക്സാമ്പിളാണ്, ഭക്ഷണമില്ലാതെ അപ്പൻ ഇപ്പൊ ഭക്ഷണം മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് പോലെ, അങ്ങനെ കാത്തിരിക്കുന്നുവെങ്കിൽ നിന്റെ ചിന്ത എന്തായിരിക്കും? നീ ഒരു അപ്പനാ, നീ ഒരു അമ്മയാ, നിന്റെ ചിന്ത എന്തായിരിക്കും? നിന്റെ ചിന്ത, നീ പണിയെടുക്കുമായിരിക്കും പല മേഖലകളിൽ, പക്ഷെ നിന്റെ ചിന്ത മുഴുവൻ നിന്റെ വീട്ടിലായിരിക്കും, നിന്റെ മക്കളുടെ അടുക്കലായിരിക്കും. അവർ കാത്തിരിക്കും, ഞാൻ ഇതുകൊണ്ട് ചെന്നിട്ട് വേണം, ഞാൻ ഇതുകൊണ്ട് ചെന്നിട്ട് വേണം. അവർക്ക് നിൽക്കഴിക്കാൻ. ഞാൻ എന്റെ മക്കളോട് പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഞാൻ അവിടെ പോക്കോട്ടെ ഇവിടെ പോക്കോട്ടെ അവരോട് പറയും, ഇതാ പപ്പയ്ക്ക് ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാം, ഉയരത്തിലെ ദൈവത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കാം, അതോടൊപ്പം ദൈവം ഭൂമിയിൽ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, താൽക്കാലിക കാര്യങ്ങൾ ചിന്തിക്കണം, പല കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ കംഫർട്ട് ആയിട്ടിരുന്നാൽ പിന്നെ ആ ഭാഗത്തിലേക്ക് ചിന്തിക്കുന്നവരില്ല. അല്ലെങ്കിൽ എന്റെ ചിന്ത നിങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴും എന്റെ അമ്മ എന്നോട് പറയാറുണ്ട്, ചെറുനാളില് ഞാൻ കുഞ്ഞായിരുന്നപ്പോ അമ്മ കൊച്ചിൻ പോർട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നെ രാവിലെ എല്ലാ തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് ട്രെയിനും ബസ്സും ബോട്ടും ഒക്കെ കയറി വേണം കൊച്ചിൻ പോർട്ടിലെത്താൻ. കൈകുഞ്ഞായ എന്നെ ഇതാ അയൽവക്കത്ത് വീട്ടിലെ ഒരിടത്ത് കൊടുത്തിട്ടായി പോകുന്നേ. ഇതാ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോഴും അമ്മയുടെ ചിന്ത എന്നെ കുറിച്ച്, കാരണം എന്റെ കുഞ്ഞ് അവിടെ, ഇത് എല്ലാ അമ്മമാരുടെയും സ്വഭാവമാണ്, എന്റെ കുഞ്ഞ് അവിടെ എങ്ങനെയായിരിക്കും. സോരളെ നമുക്ക് അമ്മയും അപ്പനും എല്ലാമായി നമ്മുടെ സ്നേഹനിധിയായ പിതാവാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശുക്രിസ്തു കാത്തിരിക്കുന്നു. നിന്റെ കമന്റുകളിൽ ഏതെങ്കിലും യേശു കാത്തിരിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? നിന്റെ പ്രസംഗത്തിൽ ഏതെങ്കിലും പ്രസംഗത്തിൽ യേശു കാത്തിരിക്കുന്ന യേശുവിനെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടോ? നിന്റെ പ്രസംഗത്തിൽ ഏതെങ്കിലും ദൈവ ഇഷ്ടം ചെയ്യണം ജയിക്കണം നീ പറഞ്ഞിട്ടുണ്ടോ? യേശു പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക. എന്താണ് ആത്മമണ്ഡലം നടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇതൊരു മതം എസ്റ്റാബ്ലിഷ് ചെയ്യുവാനല്ല യേശു ഇവിടെ വന്നത്. നഷ്ടപ്പെട്ടു പോയ ആടുകൾ മനുഷ്യരെ ആ പിതാവിലേക്ക് തിരിച്ചെത്തിക്കണം. നിനക്ക് അനേക സംഘടനകൾ ഉണ്ടാകും, സെമിത്തേരിക്ക് മുമ്പുള്ള സംഘടനകൾ, അനേക ചിന്തകൾ ഉണ്ടാകും. എന്നാൽ ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക, ക്രിസ്തുവിനെ അയച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക. ക്രിസ്തുവിന്റെ മേലെ അസൈൻമെന്റ് ആണ് ഉൽപ്പത്തി 3:15. അത് ഇതുവരെ ചേർന്ന് തീർന്നിട്ടില്ല, അതിനുവേണ്ടി ക്രിസ്തു കാത്തിരിക്കുകയാണ്. ആ പ്രവൃത്തി ചെയ്യേണ്ടത് നീയാണ്, ക്രിസ്തുവിന്റെ ശരീരമായ നീ, സഭയെ നീയാ ചെയ്യേണ്ട. നീ ഒരു തെറ്റായ വിശ്വാസത്തിൽ കിടന്ന് കുടുങ്ങിപ്പോയാൽ പിന്നെ ആരാ ചെയ്യാം? ഇതിന്റെ പ്രതിയോഗിയാകുന്ന പിശാചിനെ കുറിച്ച് ബൈബിൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിനെ കുറിച്ച് മിണ്ടാറുണ്ടോ? അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് ബൈബിൾ പറയുമ്പോൾ അതിനെ കുറിച്ച് മിണ്ടാറുണ്ടോ? മത്തായിയുടെ സുവിശേഷം 24 ലോക അവസാന സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവിടെ 4 കള്ള പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും, ലോകാന്ത്യ സംഭവം പ്രസംഗിക്കുന്ന പ്രസംഗകനെ അവിടെ പറയുന്ന കള്ള പ്രവാചകനെ കുറിച്ച്, കള്ള ക്രിസ്തുവിനെ കുറിച്ച് അങ്ങ് പറയാറുണ്ടോ? സഭയെ നശിപ്പിക്കാൻ നടക്കുന്നു, സഭയെ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ചേർക്കാൻ നടക്കുന്നു. ഫലം നമുക്ക് ശ്രദ്ധ തിരിച്ചറിയും. എന്തിനായി പ്രസംഗം പ്രസംഗിക്കുന്നത് മനസ്സിലാക്കാം. നിന്നെ തകർക്കാനല്ല, നിന്നെ കൊല്ലാനല്ല. യേശു പറഞ്ഞു, എന്റെ കർത്താവെ കർത്താവെ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സൃഷ്ടിയിൽ കടക്കുന്നത്. ആ പിതാവിന്റെ ഇഷ്ടം എന്താണ് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്ത് ആ ക്രിസ്തുവിൽ പിതാവിന്റെ മാ നണയാൻ നോക്ക എന്റെ കുഞ്ഞെ. ഹല്ലേലൂയ. യേശു ചെയ്തതിലും വലിയ പ്രവൃത്തി നാം ചെയ്യണം. എന്താണ് ആ വലിയ പ്രവൃത്തി? ഇത് അങ്ങനെ ചെയ്യും, ആര് ചെയ്യും? നമുക്ക് ചെയ്യാനുള്ള ശക്തിയില്ല, പക്ഷെ ദൈവം നമ്മളിലൂടെ അത് ചെയ്തു തരും. ദൈവം നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെടുമ്പോൾ അത് നമ്മിൽ സംഭവിക്കും. Romans 16:20 സഭയുടെ പർപ്പസ് അറിയത്തില്ലെങ്കിൽ മനസ്സിലാക്കി. പലരും ചിന്തിക്കുന്നത് സുവിശേഷീകരണ പർപ്പസ് അല്ല, സുവിശേഷീകരണം അതിന്റെ പ്രവൃത്തി മാത്രമാണ്. പ്രവൃത്തി എന്തിനാ ചെയ്യണമെന്ന് അറിയാമോ? പർപ്പസ് നിവർത്തിക്കാനാ പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. വായിച്ചാ.
സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും.
ഏയ് സഭേ, ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിച്ചിട്ട്, ഇനി ഇതിനെതിരെ ഇൻഡയറക്റ്റ് വേർഡ് കൊണ്ട് വരല്ലേ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഇതാണ് സഭയുടെ പർപ്പസ്. ഇതിനുവേണ്ടി യേശു കാത്തിരിക്കുന്നേ. ഇതാണ് എബ്രായ ലേഖനം 10:12-13 വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് പലരും പഴയമത്തിലെ കാത്തിരുന്ന് ഇപ്പൊ ഇല്ലാന്ന്, ഇപ്പോഴും കാത്തിരിക്കുക. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് അതാണ് കാൽവരി കുരിശ് നടന്നത്. എന്നേക്കും പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ തന്റെ പാദമിടവാൻ കാത്തിരിക്കുന്നു. യേശു കാത്തിരിക്കുന്നു. ഒന്ന് പറയാമോ, എന്റെ യേശു കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ എടുത്തേക്ക് വായിച്ചേ 12:13.
യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നും കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു.
സഭയെ വെല്ലാം കേട്ടോ, ശത്രുക്കൾ പാദപീഠം കാത്തിരിക്കുന്നു. ആരുടെ പാദപീഠം? സഭയുടെ, എന്റെയും നിങ്ങളുടെയും. അതെങ്ങനെ നടക്കും? കുറെ ആരാധിക്കണം. ഒരു കാര്യമില്ല, ആരാധിക്കുക നമ്മുടെ കൾച്ചറാ. അത് നമ്മൾ എപ്പോഴും ചെയ്യണം. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം, അത് നമ്മുടെ കൾച്ചറാ. പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ പ്രിയ കുഞ്ഞേ, നീ ഒരു ദൈവപുത്രനായി വെളിപ്പെടണം. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നിന്നിൽ വെളിപ്പെടണം. നിന്റെ അകത്ത് അതിന്റെ സീഡായി പോരാ, അത് വെളിപ്പെടണം, വെളിപ്പെടണം. മറ്റേത് പറഞ്ഞാൽ ദൈവം നിന്റെ ജഡത്തിലൂടെ വെളിപ്പെടും. അങ്ങനെ സംഭവിച്ച, അങ്ങനെ ദൈവം നിന്റെ ജഡത്തിലൂടെ വെളിപ്പെടുന്നു. വെളിപ്പെട്ടാൽ ഈ ഒരു ദൈവപുത്രനായി വെളിപ്പെടുകയാണ്. സർവസൃഷ്ടികൾ ഈറ്റുന്നവടെ കാത്തിരിക്കുന്നത് മനുഷ്യരെ കാണാനല്ല, മനുഷ്യരുള്ളിൽ ദൈവപുത്രന്മാർ വെളിപ്പെടാൻ. അത് നമ്മൾ സംഭവിക്കുമ്പോഴാണ് പിശാചു പരാജിതനാണ്, പിശാചു പരാജിതനാണ്. ഇത് നമ്മളിൽ സംഭവിക്കണം. അപ്പോഴാണ് ക്രിസ്തു ചെയ്ത് ആരംഭിച്ചു പോയത്, ഇതാ ക്രിസ്തു നമ്മളിലൂടെ പൂർത്തിയാക്കും. അതിന് ആര് കൽപ്പന കൊടുത്തിരിക്കുന്നു? പിതാവായ ദൈവം ക്രിസ്തുവിന് കൽപ്പന കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോണം, നീ എന്റെ വലത് ഭാഗത്ത് ഇരിക്ക. അപ്പൊ എന്താണ് യേശു ക്രിസ്തു ചെയ്ത ഒരു വലിയ പ്രവൃത്തി എന്ന് നിങ്ങൾ മനസ്സിലായോ? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിനെ തോൽപ്പിച്ചു, ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി. എങ്കിലും ഇന്നും സർവലോകവും പിശാചിന്റെ കീഴിൽ തന്നെ. അതിന്റെ കാരണം നമ്മൾ അവന്റെ തന്ത്രത്തിൽ വീണുകിടക്കും. മനസ്സുപുതുക്കി രൂപാന്തരപ്പെടാൻ നമുക്ക് തയ്യാറല്ല. സത്യം നമ്മൾ അറിയുന്നില്ല. സത്യം അറിഞ്ഞാൽ സത്യത്തെ നമ്മൾ എതിർക്കുക. ഡയറക്റ്റ് വേടുകളെ ഇൻഡയറക്റ്റ് വേട് കൊണ്ട് വെട്ടാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഡിനോമിനേഷൻ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ തൃപ്തി അടഞ്ഞിരിക്കുക. മനസ്സ് പുതുക്കാൻ നാം തയ്യാറ. പിശാച് അവിടെ ജയിച്ചു വെക്കില്ല. എന്നാൽ യേശുക്രിസ്തു പിശാചിനെ പരാജയപ്പെടുത്തിയത് ഇന്നും സർവലോകം അവന്റെ കീഴിൽ തന്നെ കിടക്കുമ്പോ ഇന്ന് യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഞാൻ ചെയ്തതിന് വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. ആ പിശാചിന്റെ കിങ്ഡത്തെ തന്നെ ദൈവം നമ്മളുടെ എടുത്തു കളയും. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതിച്ചു കളയും. അവന്റെ കിങ്ഡത്തെ തന്നെ എടുത്തു കളയും. ഇതുകൊണ്ടാണ് 1 Corinthians 6:3 നമ്മളോട് പറഞ്ഞത്, ഏയ് സഭയെ, നിനക്ക് അറിയത്തില്ലയോ നീ ദൂതന്മാരെ ന്യായം വിധിക്കേണ്ട വ്യക്തിയാണ് എന്ന്? നിനക്ക് അറിയത്തില്ലയോ? വായിച്ചാട്ടെ.
നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
ആ സഭയില് പരസ്പര ആളുകൾ തമ്മിൽ അടി നടക്കുവോ? അടി നടക്കുവോ? അടി നടക്കുമ്പോ അങ്ങോട്ട് പറയാം, ഒരുതനെ കേസിന് പോണെന്ന്. നീ നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പിശാചിനെയും കൂട്ടരെയും ന്യായം വിധിക്കേണ്ടത് നമ്മളാണ്, നമ്മൾ അറിയുന്നില്ലയോ? അവനെ ഇവിടെ നിന്ന് എടുത്ത് കളയേണ്ടത് നമ്മളാണ്, നമ്മൾ അറിയുന്നില്ലയോ? ഏത് നമ്മൾ? ഭോഷരായ നമ്മൾ, ബലഹീനരായ നമ്മൾ, രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടികളായ നമ്മൾ. ഇതാണ് 1 Corinthians 1:27 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ജ്ഞാനിയായ പിശാച് അവന്റെ കിങ്ഡം അവനെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഒരു വിഷയവുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോക ആരംഭത്തിന് മുമ്പേ, ഭൂമിയുടെ സൃഷ്ടിക്കിന് മുമ്പേ ഉള്ള പിശാചും കൂട്ടരും ഉള്ളവൻ ദൈവത്തിന്റെ സന്ദേശവുമായി കടന്നു വരുന്ന ദൈവത്തിന്റെ ദൂതനെ ഒരു രാത്രി കൊണ്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ കൊല്ലുവാൻ ശക്തിയുള്ള തലത്തിലുള്ള ഒരു ദൂതനെ ആകാശ മണ്ഡലത്തിൽ 21 ദിവസം തടഞ്ഞിരുത്താൻ കഴിവുള്ള പിശാചിന്റെ കീഴിലുള്ള വേറൊരു ദൂതൻ, ശക്തന്മാരായവർ. പൗലോസ് ഒരു അയ്യം വിളിക്കുന്നു, അയ്യോ ഞാനിഷ്ട മനുഷ്യൻ, ഇങ്ങനെ ബലഹീനനായ മനുഷ്യനെ കൊണ്ട് ശക്തമായ ഒരു സിസ്റ്റത്തെ പിശാചിന്റെ കിണ്ണത്തിൽ എടുത്തു കളയുകയാണ്. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പഠിച്ചത് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് അത് പഠിച്ചത്. ചാക്കോച്ചനെ ലജ്ജിപ്പാൻ അന്നമ്മയെ തെരഞ്ഞെടുത്തു, അന്നമ്മയെ തോപ്പിക്കാൻ ചാക്കോച്ചനെ തെരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശമാണ് ഞാൻ കേട്ടത്. പക്ഷെ ബൈബിളിൽ പറയുന്നത് ദൈവം മനുഷ്യരെ തമ്മിൽ കൂട്ടിയടുപ്പിക്കുകയല്ല, ദൈവം പിശാചിന്റെ ഇടത്ത് എടുത്തു കളഞ്ഞതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്.
ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്തമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു.
മനസ്സിലായോ? ഉള്ളതിനെ ഇല്ലായ്മയാക്കണം. ഒന്ന് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളതിനെ ഇല്ലായ്മയാക്കണം, അതാ നമ്മുടെ ചുമതല. യേശു ക്രിസ്തു തുടങ്ങി വെച്ചിട്ട് പോയി, അത് തുടങ്ങി വെച്ചിട്ട് പോയി, ഇനി ഉള്ളതിനെ ഇല്ലാതെയാക്കണം. ഏതാണ് സിസ്റ്റം? ജ്ഞാനികളെ ലജ്ജിപ്പാൻ, പിശാചിനെയും കൂട്ടരെയും ലജ്ജിപ്പാൻ, അവനെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു രഹസ്യമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ദാനിയല്ല ജ്ഞാനിയല്ലോ. പിശാചിനെയും കൂട്ടരെയും ലജ്ജിപ്പാൻ ദൈവ ലോകത്തിൽ ഭോഷത്വമായത് നമ്മളെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വചനം ജർമ്മനി 4:22 പറയുന്നു, എന്റെ ജനം ഭോഷന്മാർ, അവർക്ക് അപ്പനെ അറിയത്തില്ല, അവർ ബുദ്ധികെട്ട ജനം. നമ്മളെ തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ. നേരത്തെ കേട്ടു, ഒരു രാത്രി കൊണ്ട് 185,000 പേര് അശൂർ പാളയത്തിൽ വെട്ടിവീഴ്ത്തിയ തലത്തിലുള്ള ഒരു ദൂതൻ ദാനിയേലിന്റെ പ്രാർത്ഥനയുമായി ഉയരത്തിൽ കടന്നു വരുമ്പോൾ പിശാചല്ല, പിശാചിന്റെ കീഴിലുള്ള ഒരു ദൂതൻ കടന്നിയത്. 21 ദിവസം ദൈവത്തിന്റെ ദൂതനെ തെരഞ്ഞെടുത്താൻ കഴിയുന്ന ശക്തിയുള്ള ദൂതന്മാർ പിശാചിനുണ്ട്. ബലമുള്ളവനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായ നമ്മളെ തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ്, ഭൂമിയുടെ സൃഷ്ടിക്ക് മുമ്പ് ഇവനുണ്ട്. ദൈവത്തിന്റെ വലിയ യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവം ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ ദൈവപുത്രന്മാർ സന്തോഷിച്ചാർത്തു. ദൂതവർഗത്തിൽ പെട്ടതാ ഈ പിശാചി കൂട്ടിന്. അവനുള്ളവനാ, നമ്മളോ രാവിലെ മുളച്ച് വൈകിട്ട് വാരിപ്പൊന്ന് പുൽപ്പൊടിക്ക് തുല്യ. അവന് രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയപ്പോ നമ്മളെ പൊടി കൊണ്ടുണ്ടാക്കി. ദൈവത്തിന്റെ വചനം പറയാണ്, ഉള്ളവനെ, എപ്പോ മുതലുള്ളവനെ, ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ഏതുമില്ലാത്തത്. രാവിലെ വിളിച്ച് വൈകിട്ട് വാടിപ്പോകുന്ന കുലം ഹീനമായത് അവന് രക്തം കൊണ്ടുണ്ടാക്കിയപ്പോ ഇവരെ മണ്ണുകൊണ്ടുണ്ടാക്കി. ഒരു കസരെ മണ്ണ് കടന്നു കഴിഞ്ഞാൽ ഹായ് മണ്ണെന്നും പറഞ്ഞ് നമ്മൾ വാരി എടുക്കത്തില്ല. രക്തമാണെങ്കിലോ വാരി എടുക്കും. പിശാചിനുണ്ടാക്കിയതാണ് വാരി, നമ്മളെ ഉണ്ടാക്കി കണ്ട് അയ്യേ തുണിയുണ്ടോ തുടയ്ക്കാൻ. മനുഷ്യൻ പൊടിയെന്ന് ദൈവം ഓർക്കും. ഉള്ളവരെ ഇല്ലാതെയാക്കുവാൻ ദൈവം ഏതുമില്ലാത്തതും കുലഹീനവുമായ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു, അവനെ ഇല്ലാതെയാക്കണം. ഇതാ നമ്മളിലൂടെ സഭയെ ചെയ്യേണ്ട പണി. ആ പണി നമ്മൾ ചെയ്യുമ്പോ 3:15 കർത്താവ് യേശുവിന് ലഭ്യമായ അസൈൻമെന്റ് പൂർത്തിയാകും. സഭ മനസ്സിലാക്കുക, സഭ അത് ചെയ്യുക, അതിന് യേശുവിനെ അനുഗമിക്കുക, തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശും എടുത്ത് യേശുവിന്റെ പിന്നാലെ പോവുക. ഭീരുക്കളെല്ലാം പുറത്ത്. പ്രിയമകനെ പ്രിയമകളെ, ഇനിയും ഭീരുവായിരിക്കുകയല്ല, ഭീരുക്കൾ പുറത്ത്. ഇനി ദൈവയിപ്പിച്ച രണ്ടാം സെക്ഷനിലേക്ക് പോയി, ഇക്കാര്യം മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് കർത്താവ് യേശു ഇത് പറഞ്ഞത്? ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്തു. ലോർഡ് ഐ ലവ്. എങ്ങനെയാണ് ഒരു ദൈവപുത്രൻ പ്രവർത്തിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14 ദൈവപുത്രൻ എന്താണ് ചെയ്യുന്നത്? പ്രിയ സഹോദരങ്ങളെ, ദൈവപുത്രൻ ദൈവത്തെ തന്നിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരെയാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത്. ആരെയാണ് നാം വെളിപ്പെടുത്തുന്നത്? അതനുസരിച്ചിരിക്കും നമ്മൾ മനുഷ്യനാണോ, അതായത് വീണുപോയ മനുഷ്യനാണോ, ദൈവപുത്രനാണോ അതോ പിശാചിന്റെ പുത്രനാണോ എന്നൊക്കെ തീരുമാനിപ്പിക്കപ്പെടുന്നു. ദൈവപുത്രനാണെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തും, പിശാചിന്റെ പുത്രനാണെങ്കിൽ പിശാചിനെ വെളിപ്പെടുത്തും, മനുഷ്യനാണെങ്കിൽ തന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ മർമ്മം മറന്നു പറഞ്ഞു പോരും. ദൈവപുത്രനാണെങ്കിൽ തന്റെ ജഡത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തും, പിശാചിന്റെ പുത്രനാണെങ്കിൽ തന്നിലൂടെ പിശാചിനെ വെളിപ്പെടുത്തും. അത് സത്യത്തെ മറക്കും. മനുഷ്യനാണെങ്കിൽ തന്റെ സ്വയത്തെ വെളിപ്പെടുത്തും. ദൈവത്തന്നെ കാണണോ? യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യം. ദൈവത്തന്നെ കാണാം. ദൈവത്തന്നെ നോക്കി നമ്മൾ 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 ഈ കാറ്റഗറി ആണോ നമ്മൾ ചിന്തിച്ചോളണം കേട്ടോ. വായിച്ചോ.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, ദൈവപുത്രനെ ഇങ്ങനെ തിരിച്ചറിയാം. ദൈവപുത്രനെ ഇങ്ങനെ തിരിച്ചറിയാം. ദൈവപുത്രന്മാർ അവരുടെ അപ്പനെ വെളിപ്പെടുത്തും. ഇതിനു മുമ്പുള്ള സന്ദേശം നിങ്ങൾ പോയി കേൾക്കണം. അറ്റവും തുമ്പ് മാത്രം കേട്ട് പോകാതെ നന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവം ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തരുന്നില്ല. ഇതിനു മുമ്പ് ഒരു സന്ദേശം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ ദൈവം നിറയേണ്ട പാത്രങ്ങൾ. എത്ര പേര് കേട്ടിട്ടുണ്ട്? കേട്ടവരുന്ന് കൈപൊക്കി. മനുഷ്യർ ദൈവം നിറയേണ്ട പാത്രങ്ങൾ. അവ കേട്ടവർക്കായ സ്തോത്രം, കേൾക്കാത്തവരും അത് കേൾക്കണം. എന്താണ് മനുഷ്യർ? മനുഷ്യർ ദൈവം നിറയേണ്ട പാത്രം. ഉൽപ്പത്തിയിൽ ദൈവം മണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി. അവിടെ എഴുതിയിരിക്കുന്നു മനുഷ്യനെ ഉണ്ടാക്കി. അതൊരു കണ്ടെയ്നറാണ്.
സി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു കണ്ടെയ്നർ അല്ലേ? ശ്രദ്ധിച്ചേ, ഈ ഗ്ലാസ് ഒരു കണ്ടെയ്നർ അല്ലേ? ഇതേപോലെ വേറൊരു ഗ്ലാസ് എടുക്കാം. ഇതൊരു കണ്ടെയ്നർ.
അന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ആ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം അങ്ങ് ഇറക്കി വിട്ടോ? ഇല്ല. അതിലേക്ക് അതിനെ എന്തിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയത്? ഇത് വെറും മനുഷ്യനാ. ദൈവം അതിലേക്ക് തന്നെ തന്നെ അങ്ങ് ഊതുകയാണ്. അങ്ങനെ ദൈവം തന്നെ തന്നെ ഊതിയപ്പോ തന്റെ സാദൃശ്യവും സ്വരൂപവും അതിൽ നിറഞ്ഞു. പിന്നെ ആ മനുഷ്യനിലൂടെ പ്രോപ്പറായിട്ട് ആ മനുഷ്യൻ ഫങ്ഷൻ ചെയ്ത ആ മനുഷ്യനോട് വെളിപ്പെടുന്നത് എന്താ? ദൈവമാ വെളിപ്പെടുന്നേ. അങ്ങനെ ദൈവം ഊതിയപ്പോഴാണ് ആ മനുഷ്യൻ ഇതാ ദൈവപുത്രനായത്. ഇതുകൊണ്ടാ ലൂക്കോസ് 3 അവസാനം പറയുന്നത് ആദം ദൈവത്തിന്റെ മകൻ. ആദം ദൈവത്തിന്റെ മകൻ. അപ്പൊ മനുഷ്യനെ ആദം ആരായി മാറി? ദൈവത്തിന്റെ മകനായി മാറി. എപ്പോ? ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം ദൈവത്തിലേക്ക് ഊതിയപ്പോ. ഇതെന്തുവാ ഈ ഗ്ലാസ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നേ? മണ്ണ്. മനുഷ്യന്റെ ശരീരം വെറും മണ്ണാണ്, ജഡം മണ്ണാണ്. അപ്പൊ ഈ ഗ്ലാസിലൂടെ എന്ത് വെളിപ്പെടണം? ഇതിൽ ഒഴിക്കുന്നത് വെളിപ്പെടണം. ഇതേപോലെ മനുഷ്യനിലൂടെ, മനുഷ്യനൊരു കണ്ടെയ്നറാണ്, ദൈവം നിറയേണ്ട കണ്ടെയ്നർ, ആത്മാവാകുന്ന ദൈവം നിറയേണ്ട കണ്ടെയ്നർ. ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നവരുടെ പേരാണ് ദൈവപുത്രന്മാർ. അവരെ കാണാനാണ് സർവലോകം ഇരുന്നവിടെ കാത്തിരിക്കുന്നത്. സർവസൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ഇരുന്നവിടെ കാത്തിരിക്കുന്നു എന്ന് റോമയുടെ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. കണ്ണാ, ഇന്നും മനുഷ്യർ അതേപോലെയല്ല. ഇതിപ്പോ ഇത് മനുഷ്യന്റെ ജഡമാണെങ്കിൽ ശ്രദ്ധിച്ചോട്ടോ, ഈ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടുന്ന കാണണോ? എനിക്കൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. ശ്രദ്ധിച്ചേ, ഇത് പാലാണ്, ഇത് വെറും മനുഷ്യ ശരീരോ? ശ്രദ്ധിക്കുക, ഇപ്പോ ഇതെന്തുവാ? ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നേ? പാല് അല്ലേ? ശരിക്കും പാലാണോ കാണുന്നേ? പാൽ എന്തിലൂടെയാ കാണുന്നേ? ഗ്ലാസിലൂടെയാ കാണുന്നേ? ഇതേപോലെ നമ്മുടെ ജഡത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ വെളിയിലേക്ക് കാണിക്കുന്നുവെങ്കിൽ നമ്മുടെ പേര് ദൈവപുത്രന്മാർ. ദൈവം ജഡത്തിൽ വെളിപ്പെടണം, നമ്മുടെ ജഡത്തിൽ ദൈവം വെളിപ്പെടണം. അവരെ ആ ദൈവപുത്രന്മാരെന്ന് വിളിക്കും. ഇതിനു വേണ്ടിയാ സർവസൃഷ്ടികളും കാത്തിരിക്കുന്നത്. റോമയേറ്റിന്റെ 17-ാം അധ്യായത്തിലേക്ക് വായിച്ചത്
നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ട അവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
സൃഷ്ടി, സർവ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കുഞ്ഞേ, നിന്റെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടണം, നിന്റെ ജഡത്തിലൂടെ നിന്റെ അപ്പം വെളിപ്പെടണം. സൃഷ്ടി കാത്തിരിക്കുക, നീ അതിനായിട്ടാണോ കാത്തിരിക്കണേ? കുഞ്ഞേ, നിന്റെ കാത്തിരിപ്പ് എന്തിനു വേണ്ടി? ദൈവം കാത്തിരിക്കുക അതിനുവേണ്ടി തന്നെ. അതിനുവേണ്ടി യേശുവിനെ കാൽവരിയിൽ തകർത്തത്, അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നത്. അവൻ സന്തതിയെ കാണും, ദൈവപുത്രനെ കാണും. കാത്തിരിക്കുക. ഇതാ 27-ാം സുഷിരം മറന്നു. ഇങ്ങനെയാണ് ഇതാണ് ദൈവപുത്രന്മാർ. ദൈവത്തെ അവർ തങ്ങളുടെ ജഡത്തിലൂടെ വെളിപ്പെടും. ഇതുകൊണ്ടാ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഇതാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അദൃശ്യനായ ദൈവത്തെ തന്റെ പുത്രൻ വെളിപ്പെടുത്തി. എങ്ങനെ? തന്റെ ജഡത്തിലൂടെ. തന്റെ ജഡത്തിലൂടെ. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, ഇനി അങ്ങോട്ടേക്ക് വരുമ്പോ നമുക്ക് കാണാം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ ദൈവത്തെയല്ല വെളിപ്പെടുന്നത്, മനുഷ്യനെ പിശാച്, മനുഷ്യനെ പിശാച്. ഇതാ മറ്റൊരു ക്ലാസ്. മനുഷ്യൻ ദൈവത്തെയല്ല വെളിപ്പെടുത്തുന്നത്. ഇത് കാണാം, ഈ ഗ്ലാസ്സില് പാലല്ല, ഇതില് കോഫി. കോഫിയാണോ കട്ടൻ ചായയാണോ മോളെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്? എനിഹോ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചാണ്, ഇന്ന് മനുഷ്യൻ വെളിപ്പെടുന്ന വേറെ ആരെയുമല്ല, മനുഷ്യൻ. ഇത് കട്ടൻ ചായ അല്ല, പാൽ ചായ. ശ്രദ്ധിച്ചേ, മനുഷ്യൻ വെളിപ്പെടുത്തുന്നത് തന്റെ സ്വയത്തെ, തന്നെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഇതിലൂടെ, ഈ ശരീരത്തിലൂടെ, ജഡത്തിലൂടെ മനുഷ്യൻ വെളിപ്പെടുത്തുന്നത് തന്നെ തന്നെയാണ്. ദാ ചായ ഒഴിച്ചു. തന്നെ തന്നെയാണ് മനുഷ്യൻ വെളിപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ് നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം, ഇത് ഒഴിച്ചു കളയണം, ഇതകത്തെടുത്ത് കളയണം, ഈ സാധനം പറ്റൂല, ഈ സാധനം പറ്റത്തില്ല, ഇത് മനുഷ്യർക്കുള്ളതാണ്, ദൈവപുത്രനാണോ, ഇത് പറ്റില്ല, തന്നെത്താൻ ത്യജിക്കണം. നിന്റെ ജഡത്തിലൂടെ നീ അല്ല വെളിപ്പെടേണ്ടേ, നിന്റെ ജഡത്തിലൂടെ ദൈവം തലയായ ക്രിസ്തു വെളിപ്പെടണം. അങ്ങനെ ദൈവം വെളിപ്പെടും ലോകത്തിലേക്ക്. അവരാണ് ദൈവത്തിന്റെ മക്കൾ, അവരാണ് ദൈവത്തിന്റെ മക്കൾ. ഈ ഒരു തലത്തിൽ നിൽക്കുന്നവർക്ക് ധാരാളം വചനം പഠിക്കാം. ബുദ്ധിയുടെ തലത്തിൽ വചനം പഠിച്ച് അവിടെ റെഫർ ചെയ്ത്, ഇവിടെ റെഫർ ചെയ്ത്, അവിടെ പോയി ഗൂഗിളിൽ തപ്പി, ബിങ്ങിൽ തപ്പി, യാഹൂല് തപ്പി, അവിടെ തപ്പി, ഇവിടെ തപ്പി, കുറെ വചനം കൊണ്ടുവരും. പ്രിയ കുഞ്ഞേ, അര വൈദ്യനാളെ കൊല്ലത്തേ ഉള്ളൂ. വചനം പഠിക്കുന്നത് നല്ലതാ, ആത്മാവിൽ നിന്ന് പഠിക്ക, ആത്മാവിൽ നിന്ന് പഠിക്ക. ഹല്ലേലൂയ. ഇതാണ് മനുഷ്യപുത്രൻ, സ്വയത്തിൽ പ്രവർത്തിക്കുന്നവൻ. എന്നാൽ ഈ മനുഷ്യപുത്രന് ഇത് ഒഴിച്ചു കളഞ്ഞ് ദൈവത്തെ ഇതിലൂടെ വെളിപ്പെടുത്തിയ അവൻ ദൈവപുത്രനാ. ഇതിനാണ് സർവസകടീറ്റ് അവിടെ കാത്തിരിക്കുന്നത്. ഇനി കാണണം പിശാചിന്റെ പുത്രന്മാരെ കാണും. മനുഷ്യൻ തന്നെ തന്നെ വെളിപ്പെടുത്തും, ദൈവപുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തും. പിശാചിന്റെ പുത്രന്മാർ തങ്ങളുടെ പ്രവൃത്തിയിലൂടെ പിശാചിനെ വെളിപ്പെടുത്തും, പിശാചിനെ വെളിപ്പെടുത്തും. ഇതുകൊണ്ട് കഥ പറയാനില്ലേ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ തിരിച്ചറിഞ്ഞു. അവന്റെ മോഹം ജീവൻ നിങ്ങൾ ചിന്തിച്ചു. അതെ, സത്യത്തെ ബ്ലോക്ക് ചെയ്യുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന്, സത്യത്തെ അവർ ബ്ലോക്ക് ചെയ്യുക, അവരാരാ, അവര് വേറെ വചനം കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്യുക. അവര് പരീശന്മാരാണ്, അവര് വേറെ വചനം കൊണ്ടുവന്ന് അവർ ബ്ലോക്ക് ചെയ്യുക. കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹം ജീവൻ നിങ്ങൾ ചിന്തിച്ചു. അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാം, പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ ചെന്നായിക്കളന്നാ വിളിക്കണേ, അങ്ങനെ ആകരുത്. ശ്രദ്ധിച്ചാട്ടെ, ഇനി പിശാചിന്റെ മക്കളെ കാണുന്നു, അവരുടെ ഉള്ളിൽ ദൈവമല്ല, അവരുടെ ഉള്ളിൽ അവരുടെ സ്വയം അല്ല, അതിനേക്കാൾ ഉപരി സ്വയത്തേക്കാ മൂടി, സ്വയത്തെ മൂടി നിൽക്കുന്നത് എന്നാന്നറിയോ? ഇത് ഘട്ടം ചെയ്യോ, ഘട്ടം കോഫിയാന്ന് തോന്നുന്നു, കോഫി. ഓക്കെ, ശ്രദ്ധിച്ചേ, അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുള്ളിൽ വസിക്കുന്നത് പിശാച്. അവർ അവന്റെ മോഹം ചെയ്യാനിച്ചിരിക്കുന്നു, അവരുടെ വെളിപ്പെടുന്നത് പിശാച. ഇതിന്റെ പരിപൂർണ അവസ്ഥയിൽ വെളിപ്പെടുന്നവന്റെ പേരാണ് ആന്റി ക്രൈസ്റ്റ്. പരിപൂർണ അവസ്ഥയിൽ ഇത് വെളിപ്പെടാതെ ഇരിക്കുന്നതിന്റെ കാരണം കുറെ നിയമങ്ങൾ കൊണ്ട് അവിടെ ഇവിടെ കവർ ചെയ്തിരിക്കുക, അതിന്റെ പേരാണ് ഈ ലോകത്തിന്റെ നിയമം. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ന്യായ പ്രമാണം എന്നൊക്കെ പറയുന്നില്ലേ, നിയമങ്ങൾ കൊണ്ട് അവിടെ ഇവിടെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഈ വെള്ളം ഈ കറുപ്പ് കാണത്തില്ല. ഒന്ന് രണ്ട് പേപ്പറ് ശ്രദ്ധിച്ചേ, ഇതേപോലെ കുറച്ച് 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 നിയമങ്ങൾ, കുറച്ച് നിയമം ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു. അപ്പൊ കുറെ കാണുന്നില്ല. അയ്യോ, ആളൊരു പരിശുദ്ധനാണ് കേട്ടോ, പരിശുദ്ധ, ഇവിടെ വെച്ചു കാണുന്നില്ല. അയ്യോ, അവള് ഭയങ്കര വിശുദ്ധയാ, മറിച്ച് മൊത്തം മറിച്ചു. ഈ നിയമങ്ങൾ മാറിയാൽ ആള് വെളിപ്പെട്ട് വരും. ലോലെസ് വൺ, നിയമമില്ലാത്തവൻ. നിയമം മാറ്റിയാൽ നിയമമില്ലാത്തവൻ വെളിപ്പെടും. ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഹീസ് എ ലോലെസ് വൺ, നിയമമില്ലാത്തവൻ. നിയമങ്ങൾ മാറ്റിയാൽ അവനെ വെളിപ്പെടുന്നതാണ്, അവൻ വെളിപ്പെടുന്നതാ കാണാം. ഹല്ലേലൂയ. ജഡത്തിലൂടെ, നിന്റെ ജഡത്തിലൂടെ ദൈവമാണോ വെളിപ്പെടുന്നത്? നീ ദൈവപുത്രൻ. യേശുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടത് ദൈവമാണ്. ദൈവം അന്ന് യേശുവിന്റെ ഒരൊറ്റ ജഡത്തിലൂടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് ഒരു ദൈവപുത്രനല്ല, ക്രിസ്തുവിൽ അനേക ദൈവപുത്രന്മാരാ. ഈ ദൈവം പുത്രന്മാരുടെ എല്ലാവരുടെ ദൈവം ഭൂമിയിലേക്ക് ഇങ്ങ് വെളിപ്പെടും. എല്ലാം മനസ്സിലാവുമ്പോ, അന്ന് ഒരു ദൈവപുത്രനെ ഉണ്ടായുള്ളൂ, ഇന്ന് ക്രിസ്തുവിൽ എത്രത്തോളം ദൈവപുത്രന്മാരാണോ അവരെല്ലാം സത്യവചനം കിട്ടി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ ദൈവം അവരിലൂടെ എല്ലാം വെളിപ്പെടും. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ എന്റെ ആലയമാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഈ ഭൂമിയിൽ നടക്കും, ഞാൻ അങ്ങനെ ഭൂമിയിൽ വെളിപ്പെടും. ഹല്ലേലൂയ. Oh, Father, I love you. Oh, Lord, I love you. Holy God, യോഹന്നാന്റെ 8-ാം അധ്യായം. ഇവിടെ ഒരു തർക്കം നടക്കുക, തർക്കം. യേശുവും അന്നത്തെ മതപ്രസംഗകരും സത്യവും സത്യത്തെ വചനം കൊണ്ട് ഇൻഡയറക്റ്റ് വചനം കൊണ്ട് എന്നുള്ള രീതിയിൽ തടുക്കുന്നത്, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ്. ഈ സംസാരത്തിൽ അന്ന് ആ വചനം പ്രസംഗിക്കുന്ന പരീശന്മാരെ നോക്കി യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അവർക്ക് യേശുവിന്റെ ഭാഷണം മനസ്സിലാകും. അവർക്ക് അവരുടെ മതത്തിലാണ് താല്പര്യം. ഓ ലോർഡ്, എല്ലാം
നിങ്ങൾ എബ്രഹാമിന്റെ സന്തതി എന്നു ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
ശ്രദ്ധിച്ചാട്ടെ, പിതാക്കന്മാരെ തിരിച്ചറിയുക, പിതാക്കന്മാരെ തിരിച്ചറിയുക. ആരാണോ നമ്മളുടെ കൂടെ വെളിപ്പെടുന്നത് അതനുസരിച്ചിരിക്കും നമ്മളുടെ പ്രതൃത്വം. താഴേക്ക്.
അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ, നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായക കൊണ്ടത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ
ശ്രദ്ധിച്ചാട്ടെ, ശ്രദ്ധിച്ചാട്ടെ, മതി, സമയത്തിന്റെ കുറവ് നിർത്താം. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കും. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ വെളിപ്പെടുത്തും. നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തും. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തും. ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ വെളിപ്പെടുത്തേണ്ടത് പിശാചിനെയല്ല, നമ്മൾ വെളിപ്പെടുത്തേണ്ടത് നമ്മളെയുമല്ല. നമ്മൾ വെളിപ്പെടുത്തേണ്ടത് ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ നമുക്ക് ദൈവത്തെ അവതരിപ്പിക്കാം. അത് വെളിപ്പെടുത്തലല്ല. അവതരിപ്പിക്കാന്ന് വെച്ചാൽ പുറത്ത് ഇതുപോലെ ഒരു മാന്യതയുടെ വേഷമൊക്കെ ധരിച്ച് വെള്ള തേച്ച ശവക്കല്ലറ പോലെ ഒക്കെ ഇരിക്കാം. ഇത് വെളിപ്പെടുത്തുകയല്ല, ദൈവത്തെ അവതരിപ്പിക്കുക. ഇത് ദൈവത്തെ വെളിപ്പെടുത്തുക. ഏത് വേണം? ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ ദൈവം അകത്ത് വസിക്കണം. നമ്മൾ ദേവാലയമായി മാറണം. ആണെന്ന് പറഞ്ഞാൽ പോരാ, വചനം പഠിച്ചാൽ പോരാ, അതിനെ കുറിച്ചുള്ള ആയി മാറണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങൾ വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അവനെയാണ്, പിശാചിനെയാണ്. അപ്പൊ നമ്മൾ തന്നെ തിരിച്ചറിയണം നമ്മൾ ആരുടെ മക്കളാണ്. ഞാൻ ദൈവത്തെ എന്റെ ജനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവപുത്രനാണോ അതോ എന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു വീണുപോയ മനുഷ്യനാണോ അതോ പിശാചിനെ വെളിപ്പെടുത്തുന്ന പിശാചിന്റെ മകൻ? പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദൈവപുത്രൻ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവിനെ ആരും എന്നാണ് കണ്ടു, ദൈവത്തെ ആരും കണ്ട, ഗോഡ് ഈസ് സ്പിരിറ്റ്, തന്റെ ഏകജാതനായ പുത്രൻ, ഇതാ ആ ദൈവത്തെ വെളിപ്പെടുത്തി. എങ്ങനെ? തന്റെ ജഡത്തിലൂടെ. തന്റെ ജഡത്തിലൂടെ എങ്ങനെയാണത്? ഒരു ദൈവത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി. ഇന്ന് മനുഷ്യർക്ക് ആകപ്പാട് ഈ ജഡമാണ് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ അപകടം വരുന്നത്. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ www.kingdommessages.com പോയി പഠിക്കുക മക്കളെ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ രണ്ട് ഭാഗം അദൃശ്യമാണ്. സ്പിരിറ്റ് അദൃശ്യമാണ്, ആത്മാവ് അദൃശ്യമാണ്, ദേഹി അദൃശ്യമാണ്, ബോഡി മാത്രം ദൃശ്യമുള്ളൂ. ഈ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ കണ്ടെയ്നറായിട്ടാണ്, ദൈവത്തിന്റെ ആലയമായിട്ടാണ്, ദൈവത്തിന് ഭൂമിയിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് നിങ്ങൾ, ദൈവം ജഡത്തിലൂടെ വെളിപ്പെടണം മനുഷ്യനിൽ. ഇത് ഇങ്ങനെ വെളിപ്പെടുന്ന മക്കളുടെ പേരാണ് ദൈവപുത്രൻ. ഇതിന്റെ സാക്ഷാൽ രൂപമാണ് കർത്താവായ യേശു. സാക്ഷാൽ രൂപം, അതായത് ഇതിന്റെ ഉള്ളിൽ, ഈ ഗ്ലാസിന്റെ ഉള്ളിൽ പാല് വെളിപ്പെട്ടു അല്ലെ. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ദൈവം വസിച്ച് നമ്മളിന് നമ്മുടെ ജഡപ്പെടണം, ഈ ഗ്ലാസിലൂടെ വെളിപ്പെട്ടതുപോലെ. ഇതാണ് യോഹന്നാൻ 14:12 വാക്യത്തിൽ യേശു പറഞ്ഞ കാര്യം. ജോൺ ചാപ്റ്റർ 14.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും.
ഇവിടെ പറയുന്ന കാര്യം വർക്ക്, ഞാൻ ചെയ്യുന്ന വർക്ക്. എന്റെ വർക്ക് എന്താ? 3:15. ഇതാണ് എന്റെ വർക്ക്. പിശാചിന്റെ ഇണ്ടത്തെ എടുത്ത് എടുത്ത് കളയണം, അതാണ് എന്റെ പ്രവൃത്തി. ദുഷ്ടന്റെ പ്രവൃത്തിയിലെ അഴിപ്പാണല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ഇനി അവിടെ പറയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും കഴിയുക ചെയ്യും. ഇനി ഞാൻ, ഇനി അടുത്തൊരു കാര്യം, നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുക. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, അതെങ്ങനെയാ പ്രവൃത്തി? അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ആരാ ചെയ്യുന്നത്? ഞാൻ അവിടെ പറയാണ്, ആ ഒരു ബോഡി, യേശുവിന്റെ ഒരു ശരീരം കാണാം, അതിൻ്റെ ഉള്ളിൽ യേശുവിന്റെ ഒരു സോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ യേശുവിന്റെ ഒരു ആത്മാവുണ്ട്. ഈ അകത്തെ മണ്ഡലത്തിൽ ആരാ താമസിക്കുന്നത്? യേശുവിന്റെ അകത്തെ മണ്ഡലത്തിൽ ആരാ താമസിക്കുന്നത്? ആരാ ഈ പ്രവർത്തിക്കുന്നത്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്ന പ്രവൃത്തി ആരാ പ്രവർത്തിക്കുന്നത്? ആരാ വെളിപ്പെടുന്നത്? തൊട്ടുമോളി പറയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാനല്ല ചെയ്യുന്നത്, അത് എന്റെ പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ ഒക്കെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാണുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാ. ചെയ്യുന്നത് പിതാവാ. അതിന്റെ 10 ഇതാ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഒറ്റ ചോദ്യ. ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്ക് പാലിനെ കാണിച്ചു തരൂ, പാലിനെ, ഗ്ലാസ്സെ എനിക്ക് പാലിനെ കാണിച്ചു തരൂ. അപ്പൊ ഗ്ലാസ് പറയാണ്, എന്നെ കാണുന്നവൻ ഇതാ പാലിനെ കാണും. അല്ല പിടുത്തം കിട്ടിയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കുക, ഇതാ
മറ്റേ
മനുഷ്യര് കാണുന്നത് ഇതേപോലെയാ. ശരീരം മാത്രമേ കാണുന്നുള്ളൂ, ശരീരം മാത്രം. അവരുടെ കാഴ്ച ഇങ്ങനെ ശരീരം മാത്രം കാണിച്ചു കൊടുക്കും. അവർ ശരീരം കാണുന്നുള്ളൂ, ശരീരത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണുന്നില്ല, ശരീരമേ കാണുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഇതുപോലെ ആയിരിക്കരുത്. ഈ കാഴ്ചയല്ല ഇത്, കാഴ്ചയെ ജീവിക്കുന്ന കാണുന്ന കാഴ്ചയാ, പക്ഷെ വിശ്വാസ ജീവിക്കുന്ന കാണുന്ന കാഴ്ച ഇതാ. ഇതാണ് കർത്താവ് തോമസിന് കാണിച്ചു കൊടുത്തത്, വരിക, എന്നെ തൊടുക, നീ കാണുക എന്ന് പറഞ്ഞപ്പോ തന്റെ അകവും കൂടി തോമസിന് കാണിച്ചു കൊടുത്തു. ഉടനെ കർത്താവ് രണ്ടുപേരും വിളിച്ചു, പുറത്തെ പേരും വിളിച്ചു, അകത്തെ പേരും തോമസ് വിളിച്ചു, എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളവനെ. ഒറ്റ വിളിയ, എന്റെ ഗ്ലാസും എന്റെ പാലുമായുള്ളവനെ. നിന്നെയും കുഞ്ഞി അതേപോലെ പിശാചി കാണണം. നിന്നെയും പിശാചി കാണണം. എങ്ങനെ കാണണം? നീ മാത്രമല്ല നിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നത് കാണണം. ദൈവം വസിക്കുന്നത് നീ നിന്നിൽ കണ്ടാൽ പിശാചിനെ എന്നെ വിളിക്കുന്ന അറിയാമോ? ദൈവപുത്രൻ. അല്ലെങ്കിൽ വെറും മനുഷ്യൻ. നീ ആര്? പൗലോസിനെ അറിയാം, എനിക്ക് ക്രിസ്തുവിനെ അറിയാം. നീ ആരാ? പിശാചി ചോദിക്കും, നീ ആരാ? നിന്റെ ഉള്ളിൽ ഞാൻ കാണുന്നത് നിന്നെ കാണുന്നുള്ളൂ. നിന്റെ ഉള്ളിൽ ഞാൻ കാണുന്നത് എന്നെ കാണുന്നുള്ളൂ എന്ന് പിശാചി പറയും, ചാടി വീഴും. പക്ഷേ നമ്മുടെ ഉള്ളിൽ, യേശുവിന്റെ ഉള്ളിൽ ദൈവത്തെ കണ്ടതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവത്തെ കണ്ടാൽ പിശാചും കൂടി പറയും, നീ ആരാന്നറിയാമോ? ദൈവപുത്രൻ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാ നീ എന്നുള്ള സാക്ഷ്യം പിശാചിൽ നിന്ന് വരെ ലഭിക്കും. അല്ലാണ്ട് ഞാൻ കത്തോലിക്ക, ഞാൻ പെന്തക്കോസ്റ്റുകാർ, ഞാൻ ഐ പി എസ്കാർ, ഞാൻ സാരാങ്കാരനല്ല, സാക്ഷ്യമല്ല, അതെല്ലാം സമ്പത്തേരി കൊണ്ട് തീരും. മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ വസിച്ച് പ്രവർത്തിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് അതിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞത്, പ്രവർത്തിക്കുന്നത് ക്രിസ്തു അല്ല, ക്രിസ്തുവിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. പക്ഷെ നമുക്ക് തോന്നും ക്രിസ്തു പ്രവർത്തിക്കുന്നതെന്ന്. ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നോ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് അറിയാൻ പാടില്ലാത്തവനെ പോലെയാണ് അവൻ. അവനൊരു തൂവന് പോലെയാണ്. ദൈവത്തിന്റെ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് അടിക്കുന്നുവോ അങ്ങോട്ടേക്ക് അവൻ പോകും. അവന്റെ പ്രവൃത്തി അതാണ്. അവൻ നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ആവശ്യമില്ല. അവന്റെ പിതാവ് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. അവനെ അത് അറിയിക്കും, അവനത് ഭൂമി ചെയ്യും. അവൻ നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ആവശ്യമില്ല. അവനാണ് ഇവൻ ദൈവപുത്രൻ. പക്ഷെ ഒരു മനുഷ്യപുത്രനാണോ നീ? നീ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞേ പറ്റൂ. നന്മയും തിന്മയും തിരിച്ചറിയുക തലക്കത്താൽ അഭ്യസിന്ദ്രിയം നീ പ്രാപിച്ച പറ്റും. കാരണം നീയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു ദൈവത്തിന്റെ അളവിലേക്ക് നീ വളർന്നു കഴിഞ്ഞാൽ ഇതാ നീയല്ല തീരുമാനിക്കുന്നത്, നിന്റെ അകത്തുള്ള ദൈവം തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞ്, എനിക്ക് സ്വയമേ ഗ്ലാസിന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ പിതാവ്, എന്റെ അകത്തുള്ള പിതാവ് എന്ത് പറയുന്നുവോ എന്ത് ചെയ്യുന്നുവോ അതേപോലെ തന്നെ ഞാൻ ചെയ്യും. ഈ രൂപത്തിൽ കുഞ്ഞെ നീ വെളിപ്പെടണം. യേശു എന്തു മാതൃക കാണിച്ചു എന്ന് ആ രൂപത്തിൽ നീ വെളിപ്പെടണം. അതിനുവേണ്ടിയാണ് യേശു പറഞ്ഞ, യേശുവിനെ അനുഗമിക്ക. ഇതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് കർത്താവ് ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്റെ ജനത്തിലുള്ള വെളിപ്പെടുന്ന മുഴുവൻ പിതാവ് ദൈവം വെളിപ്പെടുന്നേ. അതാണ് എന്റെ 10-ാം വാക്യം പറയുന്നത്. അതിന്റെ തുടർച്ചയാണ് ഈ പ്രവൃത്തി. നിങ്ങൾ ഇതിലും വലിയവ ചെയ്യും, നിങ്ങളിലൂടെ പിതാവ് ഇതിലും വലിയവ ചെയ്യും. താഴേക്ക് വായിച്ചേ അതിന്റെ 10-ാം വാക്യം.
ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചും കൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു.
ഞാൻ ആരാ പ്രവർത്തിക്കുന്നത് ഒരാളോട് പറഞ്ഞു, ആരാ പ്രവർത്തിക്കുന്നത്? പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ ഹല്ലേലൂയ, യേശുവിന്റെ ഉള്ളിലാരാ? യേശുവിന്റെ ആത്മമണ്ഡലത്തിലാരാ? വചനം ജഡമായി തീർന്നു. ആ ജഡത്തിന്റെ ഉള്ളിൽ ആരാ വസിക്കണേ? പിതാവ്. വചനം ജഡമായി തീർന്നു ഇല്ലേ? ദൈവത്തിന്റെ വചനം പറഞ്ഞു. വചനം ആരാ? കർത്താവായ യേശു ക്രിസ്തു, ദൈവപുത്രൻ. വചനം ജഡമായി തീർന്നു. ആ ജഡത്തിന്റെ ഉള്ളിൽ ആരാ ആരാ വസിക്കണേ? ഇവിടെ വചനത്തിൽ എന്താ പറഞ്ഞത്? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ ജഡത്തിലൂടെ ആരാ വെളിപ്പെടുന്നത്? പിതാവ്. ജഡത്തിലൂടെ വെളിപ്പെടുന്നത് പിതാവ്. ഇതാണ് ദൈവപുത്രൻ. മനസ്സിലായോ? ജഡത്തിലൂടെ വെളിപ്പെടുന്നത് പിതാവ്, ജഡത്തിലൂടെ പ്രവർത്തിക്കുന്നത് പിതാവ്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡം ദൈവമെന്നല്ല, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഏതൊരു ദൈവപുത്രനും ദൈവത്തെ വെളിപ്പെടുത്തും. മനുഷ്യപുത്രൻ തന്നെത്താന് വെളിപ്പെടുത്തും. പിശാചിന്റെ പുത്രൻ പിശാചിനെ വെളിപ്പെടുത്തും. കുഞ്ഞേ, നീ ഏത് പുത്രനാ? യേശുവിനെ പോലെ ദൈവത്തെ ജഡത്തിൽ, നിന്റെ ജഡത്തിലൂടെ വെളിപ്പെടുന്നവനാണോ അതോ നിന്നെ ജഡത്തിലൂടെ വെളിപ്പെടുന്നവനാണോ അതോ പിശാചിന്റെ പ്രവൃത്തി ചെയ്ത് പിശാചിനെ വെളിപ്പെടുന്നതാണോ? ആരാ? നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മൾ ജയിക്കണമെങ്കിൽ ദൈവത്തെ വെളിപ്പെടുന്നവരായിരിക്കും, നമ്മുടെ ജനത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ 1:14
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു.
ശ്രദ്ധിച്ചേ, വചനമാരാ? കർത്താവായ യേശു. നമുക്കറിയാം വചനമാരാ? ദൈവപുത്രൻ. ദൈവപുത്രൻ എന്തായി മാറി? ജഡമായി മാറി. ദൈവപുത്രൻ ജഡമായി മാറി. പിതാവിന്റെ തേജസ് ആ പുത്രനോട് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ദൈവപുത്രന്റെ ഉള്ളിൽ ആരാ? പിതാവ. ദൈവത്തിന്റെ ഉള്ളിലെ പിതാവ്. ആ പിതാവിനെ വെളിപ്പെടുത്തുകയായി. വചനം ജഡമായി തോന്നു. ഇനി ജഡത്തിലൂടെ ആരാ വെളിപ്പെടുന്നത്? ദൈവം ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുകയാ. ഇതിനാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്, ദൈവപുത്രന്മാരായ അവരെ താൻ തന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ചത്, അതിന്റെ ഉള്ളിൽ നിറച്ചത്. ഇതാണ് യേശു ക്രിസ്തുവിൽ സംഭവിച്ചത്. ഇതാണ് 1 തിമോത്തിയും അതിന്റെ 3:16 പറയുന്നത്, ദൈവം ഇതാ മാ ജഡത്തിൽ, ക്രിസ്തുവിന്റെ വചനം ജഡമായി. ആ ജഡത്തിലൂടെ ആരാ വെളിപ്പെട്ടെ? ദൈവം വെളിപ്പെട്ടു. വായിച്ചേ,
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ഭൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു.
ഇതാ ഇവിടെ പറയാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആരുടെ ജഡത്തിൽ? വചനം ജഡമായി തീർന്നു. ആ ജഡത്തിൽ ദൈവം വെളിപ്പെട്ടു. അവരുടെ പേരാണ് ദൈവപുത്രന്മാർ. ഈ ദൈവപുത്രനായ ക്രിസ്തുവിനെ എന്തൊക്കെ സംഭവിച്ചു? ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇവിടെ ജഡമായി മാറിയത് വചനം ജഡമായി. ആ ജഡത്തിന്റെ ഉള്ളിൽ വസിച്ചതോ ദൈവം. ഇതാണ് യേശു പറയുന്നത്, പിതാവ് എന്നിൽ. എന്നിൽ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനിതാ ജഡമായി വന്നിരിക്കുന്നു. പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. പാല് ഗ്ലാസിൽ വസിച്ച് ഗ്ലാസിലൂടെ പാല് വെളിപ്പെടുന്നു. ഇതാണ് ഒരു മനുഷ്യൻ ദൈവപുത്രനായി പ്രവർത്തിച്ചാൽ അവന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇതാണ് 2 കൊരിന്ത്യർ 6:16 പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യൻ? ദൈവപുത്രനായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തുകയും ദൈവം ഭൂമിയിൽ നടക്കുവാൻ അവൻ സഹായിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥ മനുഷ്യൻ. 2 കൊരിന്ത്യർ 6:16
ദൈവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം
അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ അവർക്ക് ദൈവം അവർ എനിക്ക് ജനവുമായിരിക്കും. ഏത് കണ്ടീഷനാ? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ദേവാലയത്തിലെ വിഗ്രഹങ്ങളോട് എന്ത് യോജിത? ഒരു 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 വീട് ദേവാലയമാണെങ്കിൽ എന്ത് വേണം? പറ ഒരു വീട് ദേവാലയമാണെങ്കിൽ എന്ത് വേണം? ദൈവം അതിൻ്റെ ഉള്ളിൽ വസിക്കണം. ദൈവം അതിൻ്റെ ഉള്ളിൽ വസിക്കണം. ദൈവം വസിക്കുമ്പോഴാ ദേവാലയമാണ്. ആ വീടോ നമ്മളാവുന്ന വീട് ജഡം കൊണ്ടുണ്ടാക്കിയതാ അല്ലേ? ജഡത്തിന്റെ ഉള്ളിൽ ദൈവം വസിക്കണം. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അവിടെ പറയാണ്, ഞാൻ ദൈവം പറയാണ്, ഞാൻ അവരിൽ വസിക്കുകയും ഞാൻ അവരിൽ താമസിക്കും. മാത്രമല്ല അവരിൽ നടക്കും. മലയാളം ട്രാൻസ്ലേഷൻ തെറ്റ്, അവരുടെ ഇടയിൽ നടക്കുന്നതാണ്. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഐ വിൽ ഡോൾ ഇൻ ഡോം ആൻഡ് വാക്ക് ഇൻ ഡോം. ഞാൻ അവരിൽ നടക്കും. എവിടെ? ഭൂമിയിൽ. അങ്ങനെ ജഡത്തിലൂടെ ആര് വെളിപ്പെടും? ദൈവം വെളിപ്പെടും. മനുഷ്യന്റെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടും. ഇതാണ് എക്സാക്ട്ലി ക്രിസ്തുവിൽ നടന്നത്. ഇത് തന്നെ നമ്മളിൽ നടക്കും. ഇത് തന്നെ നമ്മളിൽ നടക്കണം. അങ്ങനെ ക്രിസ്തുവിൽ നടന്നത് നമ്മളിൽ നടന്നാൽ, ക്രിസ്തുവിൽ നടന്നത് നമ്മളിൽ നടന്നാൽ നമ്മൾ പിശാചിനെ പരാജയപ്പെടും. ക്രിസ്തുവിൽ നടന്നത് നമ്മിൽ നടക്കണം. ഹല്ലേലൂയ. അങ്ങനെ നടന്നാൽ നമ്മൾ പിശാചിനെ പരാജയപ്പെടുത്തും. ക്രിസ്തുവിൽ ഇടയ്ക്ക് വെച്ച് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടായി പെട്ടെന്ന്, പക്ഷെ ക്രിസ്തു അവിടെ പരാജയപ്പെടുത്തി. ക്രിസ്തുവിൽ ഇടയ്ക്ക് വെച്ച് ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോ, ഗ്ലാസ് കാണിക്കുമ്പോൾ മനസ്സിലാവും, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നെടുത്ത്, സ്വയം വെളിപ്പെടുക, സ്വയം വെളിപ്പെടുക, എന്നിൽ നിന്നെടുത്ത് മാറ്റണേ, സ്വയം വെളിപ്പെടുത്തുക. പക്ഷെ ഒരല്പസമയത്തിനുള്ളിൽ ഇതാ അത് തോൽപ്പിക്കപ്പെട്ടു. ഉടനെ തന്നെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. മനസ്സിലായോ? അപ്പോ എന്റെ ഇഷ്ടം ഈ ചട്ടത്തിലൂടെ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചേ, വേണ്ട വേണ്ട, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അപ്പൊ ആരെന്റെ അകത്തുണ്ട്? എന്റെ അകത്ത് ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ഇഷ്ടം തന്നെ ഈ ചട്ടത്തിലൂടെ നടക്കട്ടെ. അങ്ങനെ നടന്നപ്പോ എന്തു പറ്റി? പിശാചിനെ കാൽവരി ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി, പിശാചിനെ പരാജയപ്പെടുത്തി. മനസ്സിലായോ? ഇതേപോലെ നമ്മൾ ഇതാ നമ്മുടെ ഇഷ്ടമൊക്കെ വിട്ടിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതെങ്ങനെ നടക്കും? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. വസിച്ച മാത്രം പോരാ, ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. ഇതാ ഞാൻ വാതിക്കൽ മുട്ടുന്നു, ആര് തുറന്നു തരും? അതിനൊന്നും സമയമില്ല, എനിക്ക് ഞാൻ ആരാധിക്കാനേ പോകും. നോ, തുറന്നു കൊടുക്ക. ഇനി നമ്മളല്ല, ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കണം. ദൈവം തലയായ ക്രിസ്തു നമ്മിലൂടെ ജീവിക്കണം. അവിടെയാണ് പിശാച് പരാജയപ്പെടുന്നത്. അപ്പൊ എങ്ങനെ സാത്താനെ ദൈവം നമ്മുടെ കാൽ കീഴിലാക്കും? ചെയ്യുന്നത് ക്രിസ്തുവിൽ ചെയ്ത് അത് തന്നെയാണ് നമ്മളിൽ ചെയ്യുന്നത്. ക്രിസ്തുവിൽ ദൈവം പ്രവർത്തിച്ചു, പിശാചിനെ പരാജയപ്പെടുത്തി. ക്രിസ്തുവിൽ ദൈവം പ്രവർത്തിച്ചു, പിശാചിനെ പരാജയപ്പെടുത്തി. നമ്മളിൽ ആരാ പ്രവർത്തിക്കുന്നത്? ദൈവം, സമാധാനത്തിന്റെ ദൈവമോ? വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കിണി ചതുത്തി കളയും. അപ്പൊ നിങ്ങളാരാ? ഇതാ ജഡത്തിൽ വസിക്കുന്നവർ. നിങ്ങളാരാണ്? ജഡത്തിൽ വസിക്കുന്നവർ. നിങ്ങളുടെ ഉള്ളിൽ ആരാണ്? ദൈവം വസിക്കുന്നു. ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങളിൽ നടകൊള്ളും. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജഡത്തിലൂടെ ആര് വെളിപ്പെടണം? ആര് വെളിപ്പെടണം? ദൈവം വെളിപ്പെടണം. അങ്ങനെ ജഡത്തിലൂടെ ദൈവം നമ്മളിലൂടെ, നമ്മുടെ ഉള്ളിൽ താമസിച്ച് നമ്മളിലൂടെ വെളിപ്പെടാൻ തുടങ്ങി. നമ്മുടെ പേരെന്താ? ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. ഇതാ ഞാനിവിടെ കാണുന്ന കർത്താവേ, ഫസ്റ്റ് റൈജുനെ കാണുന്നു. ഇതാ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം മനുഷ്യരോടുകൂടെ. ജവാഷിനെ കാണുന്നു, ദൈവം മനുഷ്യരോടുകൂടെ. സീനെ കാണുന്നു, ദൈവം മനുഷ്യരോടുകൂടെ. അന്നമാന്തി കാണുന്നു, ദൈവം മനുഷ്യരോടുകൂടെ. നിങ്ങളുടെ ഏവരോടും കൂടെ ദൈവം മനുഷ്യരോടുകൂടെയാ. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഇതാ കർത്താവ് യേശു പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല. ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ രണ്ട് സ്പിരിറ്റുകളുടെ ആലയമാണ്. യേശു പറയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, പിതാവ് എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എങ്കിൽ വിശ്വസിക്കുന്നില്ലേ? എങ്കിൽ പ്രവൃത്തികളെ വിശ്വസിക്കുക. കാരണം ആരാ പ്രവർത്തിക്കുന്നത്? പിതാവ് പ്രവർത്തിക്കുന്നത്, പിതാവ് പ്രവർത്തിക്കുന്നത്. പിന്നെ അടുത്ത കർത്താവ് പറയുന്നു, ഞാനിപ്പോഴും പിതാവിനെ ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ ഏകനായിട്ട് വിട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ പ്രവർത്തിക്കാൻ പോയാലോ, സ്വയത്തിൽ പ്രവർത്തിക്കാൻ പോയാലോ, പിതാവിനെ ഏകനായിട്ട് വിടും. ആരെ വിട്ടതുപോലെ? ആദ്യത്തെ വിട്ടതുപോലെ. യോഹന്നാൻ 8 ശരിക്കൊന്ന് വായിക്കണം മക്കളെ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ യേശുവിനെ പോലെയുള്ള ദൈവപുത്രന്മാരെന്ന് പറഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല, അകത്ത് ആരും കൂടി ഉണ്ടാകും? ദൈവം കൂടി ഉണ്ടാകും. ദൈവം മനുഷ്യരോടുകൂടെ. അങ്ങനെ യേശു അന്ന് ഒരാൾ ദൈവം മനുഷ്യരോടുകൂടി ആയിരുന്നെങ്കിൽ, ഇന്ന് കുഞ്ഞെ ഞാനും നിങ്ങളും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ എത്ര പേരിലൂടെ ദൈവം മനുഷ്യരോടുകൂടിയായി, എത്ര പേരിലൂടെ ദൈവം മനുഷ്യരോടുകൂടിയായി. ഇതാ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ ഉള്ളിൽ വസിച്ച നിങ്ങളിലൂടെ ഭൂമിയിൽ ഞാൻ നടക്കും. എത്ര പേരിലൂടെ ഇമ്മാനുവൽ സംഭവിച്ചു, എത്ര പേരിലൂടെ സംഭവിച്ചു. അങ്ങനെ നമ്മളിലൂടെ ഇമ്മാനുവൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാ പിശാച് പാദപീഠമായി. അങ്ങനെ നമ്മളിലൂടെ ഇമ്മാനുവൽ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഭരണം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിൽ നടക്കുന്നത്. ദൈവമേ, അങ്ങ് രാജ്യം വരണമേ. ഇന്ന് ആരുടെ രാജ്യമാ? ഇന്ന് എന്റെ രാജ്യമാണ്, എന്റെ രാജ്യം. ഇന്ന് വേറെ ആരുടെ രാജ്യമാണ്? ഇന്ന് പിശാചിന്റെ രാജ്യമാണ്. ഞങ്ങൾ അവന്റെ പ്രവൃത്തികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് ദൈവത്തിന്റെ രാജ്യം കൊണ്ടുവരുന്ന നമ്മളിലൂടെ ഇതാ ദൈവഭൂമിയിൽ നടക്കണം. ഇതാ ഈ ഗ്ലാസിലൂടെ പാല് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടതുപോലെ ഇതാ നമ്മിലൂടെ ദൈവഭൂമിയിൽ വെളിപ്പെടുമ്പോൾ ഇതാ ദൈവം മനുഷ്യരോടുകൂടെ. പ്രിയ സഹോദരങ്ങളെ, പിശാചിനെ കാൽ കീഴിലാക്കാൻ യേശു കാത്തിരിക്കുക. നമുക്കും നമ്മളെ പരിപൂർണമായ ഒരു ദേവാലയമാക്കി മാറ്റുവാൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവിനെ ഒന്നിച്ചു പണിതുകൊണ്ടിരിക്കുക. ഈ പണിയിൽ നമുക്ക് ചേർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമുക്കും ഈ പണിയിൽ ചേരാം. എഫേസ്യർ 22 വാക്യം പറയുന്നു, ഇന്ന് വിശ്വാസം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടത്. വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്, ദൈവത്തിന്റെ നിവാസമാകേണ്ടത് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരും. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവനിൽ നിങ്ങളെയും ഒരു ഇമ്മാനുവലാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ നിവാസമാക്കി മാറ്റുവാൻ ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരും. ആരിൽ? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കി മാറ്റിയാൽ, ദൈവം നിങ്ങളെ അവസിച്ചാൽ ആരെ വെളിപ്പെടുക? പിന്നെ ക്രിസ്തു പറഞ്ഞു, ഞാനല്ല എന്നിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഇതേപോലെ നമ്മളിൽ നിന്നാണ്. ഇതുകൊണ്ട് അവിടുത്തെ പൗലോസ് പറഞ്ഞത്, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അപ്പൊ ഉടനെ പറയും, ആ പരിപാടി തീർന്നില്ലേ? ഇല്ല. എന്തുകൊണ്ടാ ക്രിസ്തു ജീവിക്കുന്നതെന്ന് പറഞ്ഞേ? ക്രിസ്തുവിന്റെ തല ദൈവം. നമുക്ക് ഡയറക്റ്റ് ആയി ദൈവവുമായി കണക്ഷൻ ഇല്ല. കാരണം ആദ്യത്തെ നമ്മൾ അകന്നു പോയത്. നമ്മുടെ കണക്ഷൻ മുഴുവൻ ആരു വഴിയാ? ക്രിസ്തു വഴിയാ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്ക് ഒരേ ഒരു മധ്യസ്ഥൻ ക്രിസ്തു. ഇതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ യേശുവിന്റെ നാമത്തിൽ തന്നെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കേട്ടിട്ടില്ലേ, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി ബിസിനസ് ചെയ്തവർക്കറിയാം, അവിടെ അവർക്ക് സ്വയമായി ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ടെക്നോളജി ഒക്കെ ഇപ്പൊ രൂപമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടെ ഒരു സ്പോൺസർഷിപ്പ് വേണം. അതല്ലെങ്കിൽ അറബിയായ മുഹമ്മദിന്റെ സ്പോൺസർഷിപ്പ്, ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ പറ്റും. അദ്ദേഹത്തിന്റെ നാമത്തിലാ ബിസിനസ്. നമുക്ക് ദൈവ സ്വർഗവുമായുള്ള കണക്ഷൻ മുഴുവൻ ക്രിസ്തുവിന്റെ നാമത്തിലാ. ക്രിസ്തുവിലാണ് നമ്മളവിടെ കണക്ട് ചെയ്ത്. ആദ്യത്തെ നമ്മളവിടെ അകറ്റപ്പെട്ടു, ക്രിസ്തുവിൽ നമ്മളവിടെ കണക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇതാ ക്രിസ്തു വസിക്കുന്ന ദൈവം തലയായിട്ടുള്ള ക്രിസ്തു നമ്മളിൽ ആവസിക്കുന്നു. അങ്ങനെ ദൈവം നമ്മളിൽ ജീവിക്കുന്നു. അങ്ങനെ ദൈവം ക്രിസ്തുവിൽ നമ്മളിലൂടെ വെളിപ്പെടുന്നു. ഈ ഒരു സംഭവം കൂടി വായിച്ചിട്ട് നമുക്ക് ഇവിടെ തൽക്കാലം നിർത്താം. ഇനിയും ധാരാളം കേൾക്കുവാനും മനസ്സിലാക്കുവാനൊക്കെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എങ്കിലും ഓ ലോർഡ് ഐ ലവ് യു. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലോർഡ് ഐ ലവ് യു. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കുക. യോഹന്നാൻ 14:21 വായിച്ച്, അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് വെളിപ്പെടുത്തില്ല. എന്നിട്ട് അതിന്റെ 23 വായിക്ക.
എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും.
ക്രിസ്തു വെളിപ്പെടുത്തി തരാതെ ഒന്നും വെളിപ്പെടുകയില്ല. ഇനി ശ്രദ്ധിച്ച്, നമ്മുടെ ഉള്ളിൽ രണ്ടുപേരും ഒന്ന് താമസിപ്പിക്കാൻ പോവാ. എപ്പോഴാന്നറിയാമോ? ആ വചനം അനുസരിച്ച് അതിന്റെ 23 വായിച്ച്.
യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും.
ഹല്ലേലൂയ. നമുക്കൊരു ഒരു പുതിയ പരവാസ്തൂലി നടത്തിയാലോ. നമ്മുടെ ഉള്ളിലുള്ള ഈ പരിപാടിയൊക്കെ സ്വയത്തേക്ക് എടുത്തു മാറ്റി ഇവരെ ഒഴിവാക്കുക, എന്നിട്ട് അടിച്ച് ക്ലീൻ ചെയ്യുക. ഈ പരിപാടി വല്ല അകത്തുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. ഓക്കെ, എന്നിട്ട് ഒരു പുതിയ ഒരു പെരയൊക്കെ അടിച്ച് മാറ്റി അവർക്ക് ഒരു പരവാസ്തൂലി അങ്ങ് ചെയ്താലോ. കർത്താവ് പറയാണ്, ഞങ്ങൾ വന്ന് താമസിക്കും. ഞങ്ങൾ അല്ലാണ്ട് ഞാൻ പിതാവാന്നല്ല പറഞ്ഞു, ഞങ്ങൾ വന്ന് താമസിക്കും. പ്ലൂരൽ, പ്ലൂരൽ. ഞങ്ങൾ വന്ന് താമസിക്കും. ക്രിസ്തുവും ക്രിസ്തുവിന്റെ തലയായ പിതാവും ദൈവവും ഒരുമിച്ച് വന്ന് താമസിക്കും. തുടർന്ന് ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുമ്പോൾ പിതാവ് നമ്മളിലൂടെ വെളിപ്പെടും. അങ്ങനെ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളിൽ നടക്കുകയും ചെയ്യും. അങ്ങനെ ദൈവത്തെ ജഡത്തിലൂടെ വെളിപ്പെടുത്തുന്ന ആരാണോ അവരാണ് ദൈവപുത്രന്മാർ. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് പിശാചിനെ ദൈവം നമ്മുടെ കാൽക്കീഴിലാക്കി ചതച്ചു കളയും. സഭേ, നിങ്ങൾ തയ്യാറാണോ? ഇതാണ് സന്ദേശം. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക. ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ബോധ്യതയുണ്ടെങ്കിൽ കേട്ടെ, അല്ലെങ്കിൽ വിട്ടേക്കുക, സത്യത്തെ തടയാൻ വരരുത്. അത് കുഞ്ഞെ നിനക്ക് നന്മയല്ല. സത്യത്തെ തടയുന്ന ഏവർക്കും ശിക്ഷ വരും, ദൈവത്തിന്റെ വചനം പറയും. സത്യത്തെ തടയുന്ന എന്തുകൊണ്ടാ? മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ഏത് രീതിയിലാണെങ്കിൽ സത്യത്തെ തടയരുത്. സത്യസത്യത്തിന്റെ വഴിക്ക് പോകട്ടെ. ഈ സത്യം വന്നിട്ട് ആ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊണ്ടില്ല എങ്കിൽ അതിനേക്കാളും വലിയ വിഷയമുണ്ട്. അവർ ശിക്ഷ വരേണ്ടതിന് ദൈവം ബോഷ്ക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം അവർക്ക് ബോഷ്കിന്റെ ആത്മാവിനായി പിന്നെ ഒരിക്കലും മടങ്ങി വരാനും പറ്റില്ല. ഇന്ന് കർത്താവ് പ്രിയദേവദാസിനെ, പ്രിയദേവദാസിയെ, അങ്ങേക്ക് അറിയാം അത് സത്യമാണ്, അങ്ങേക്ക് അറിയാം അത് സത്യമാണ്. പക്ഷെ അങ്ങായിരിക്കുന്ന ഡിനോമിനേഷൻ ഇത് വാ കൊണ്ടും മിണ്ടാൻ പോലും അനുവദിക്കത്തില്ല. പ്രിയമകനെ, പ്രിയമകനെ, നിങ്ങളെ ആരും ആരെയും ഞാൻ എന്നോട് കൂടെ ചേരാൻ പറയുന്നില്ല. നിങ്ങളെല്ലാം ക്രിസ്തുവിനോട് ചേരും, ക്രിസ്തുവിനെ അനുഗമിക്കുക. കാൽവരി ക്രൂസ് ക്രിസ്തു തകർക്കപ്പെട്ടത് നമ്മളൊരു ആരാധന കൊണ്ട് അവസാനിപ്പിക്കാനല്ല, നമ്മൾ ഓരോരുത്തരും ദൈവപുത്രന്മാരായി വെളിപ്പെടാൻ, അതിന് തക്കവണ്ണം ഓരോരുത്തരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ ഓരോ സംശയങ്ങളും ഓരോ വചനങ്ങളും ഇതിനു മുമ്പ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ ഓൾമോസ്റ്റ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സംശയമുള്ളവർ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി ആ സീരീസ് മുഴുവൻ ഇരുന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവമാര്, ക്രിസ്തുവാര്, പരിശുദ്ധാത്മാവ്, ഗോഡ് ഹെഡ് ഏത്, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. യേശു 9:6 യേശുവിനെ കുറിച്ച് നമുക്ക് ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്. ബൈബിളിലെ ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സന്ദേശം മാക്കൊണ്ട് മാത്രം ഒതുങ്ങാതെ ഇതെല്ലാം മനസ്സിലാക്കുക. നിങ്ങളുടെ ഓൾമോസ്റ്റ് ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം അവിടെ കിടക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങളുടെ അടുക്കൽ ഏൽപ്പിച്ചു, പറഞ്ഞു. അത് ഞാനല്ല, എന്നിലൂടെ ക്രിസ്തു ദൈവം എന്നിലൂടെ അത് ചെയ്യുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനത്തിന്റെ മുമ്പാണ് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന അനുഗ്രഹീത വചനത്തിനായി ക്രിസ്തു ചെയ്തതിൽ വലിയ പ്രവൃത്തി ഞങ്ങൾ ചെയ്യുമെന്ന് ക്രിസ്തു തന്നെ ഞങ്ങളോട് പറഞ്ഞു. ക്രിസ്തു പറഞ്ഞു, ഞാനല്ല, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്, പിതാവ് എന്റെ ജഡത്തിലൂടെ വെളിപ്പെടുകയാണ്. ഞാൻ ഒരാൾ ഒരൊറ്റ ദൈവപുത്രനിലൂടെ ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പോലെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയ ഇതാ ദൈവം മനുഷ്യരോടുകൂടെ, ഇമ്മാനുവൽ നിങ്ങളിലൂടെ എല്ലാം സംഭവിച്ചു. അങ്ങനെ ദൈവം നിങ്ങളിൽ വസിച്ചു, നിങ്ങളിൽ ഭൂമിയിൽ നടക്കും, നിങ്ങളുടെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടും, നിങ്ങളുടെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടും. നിങ്ങൾ ജഡത്തിലൂടെ ദൈവം വെളിപ്പെടുമ്പോൾ സർവസൃഷ്ടികൾ ഈറ്റുതോടെ കാത്തിരിക്കുന്ന, സ്വർഗം കാത്തിരിക്കുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാൻ നിങ്ങളിലൂടെ നടക്കും. അതോടെ പിശാച് പരാജിത. വെളിപ്പാട് 20:10 പറയുന്ന അവന്റെ ശിക്ഷാവിധി നടപ്പിലാണ്. കള്ളപ്രവാചകനും മൃഗവും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് പിശാചിനെന്നേക്കുമായി എറിയും. അവരുടെ ന്യായവിധി നടപ്പിലാക്കേണ്ടത് നിങ്ങളാണ് എന്ന് എന്റെ വചനത്തിൽ ഞാൻ പറഞ്ഞിട്ട്. ഓ ലോർഡ്, ഐ ലവ് യു, ലവ് യു, ലവ്. ദൂതന്മാരെ വിധിക്കേണ്ടത് നിങ്ങളാണ്. ന്യായികളെ ലജ്ജിപ്പാൻ ദൈവ ലോകത്തിൽ ഭോഷത്വമായ തെരഞ്ഞെടുപ്പ്, ബലമുള്ളതിൽ ലജ്ജിപ്പാൻ ദൈവ ലോകത്തിൽ ബലഹീനമായ തെരഞ്ഞെടുപ്പ്, ഉള്ളവനെ ഇല്ലാതെയാക്കുവാൻ പിശാചിനെ തീപ്പൊയ്കയിലേക്ക് തള്ളുവാൻ, കുലംഹീനമായതും ഏതുമില്ലാത്തതുമായ നമ്മളെ തെരഞ്ഞെടുത്തു, സഭയെ തെരഞ്ഞെടുത്തു, ഒരു ജഡവും ദൈവസത്തിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് ജഡമല്ല അത് ചെയ്തത്, ജഡത്തിന്റെ ഉള്ളിലെ ദൈവമാണ് അത് ചെയ്തത്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ ജഡമുള്ള നിങ്ങളുടെ കാൽക്കിടി ചതച്ചു കളയും. സഭയെ നമുക്ക് ഒരുങ്ങാം. ഒരുങ്ങാം. സ്വകീയ പിതാവെ, അങ്ങനത്തെ ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അറിവില്ലാതെ പലതും പറഞ്ഞു കഴിഞ്ഞ നാളുകളിൽ പലതും ചെയ്തു, ഞങ്ങളോട് എല്ലാം ക്ഷമിക്കുകയാണ് അമ്മ. എന്നാൽ ഓരോ സമയവും അങ്ങ് ഞങ്ങളെ അങ്ങയുടെ വചനത്തിന്റെ കീഴിൽ അങ്ങയുടെ വെളിപ്പാടിൽ അങ്ങ് ഞങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യാൻ നന്ദിയോടെ. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥന. പ്രിയ പിതാവേ, ആരും നഷ്ടപ്പെട്ടു പോകരുത്, ഒരുവൻ പോലും ദുഷ്ടന്റെ പിടിയിൽ പെട്ടു പോകരുത്. എല്ലാവരും ക്രിസ്തുവിൽ അങ്ങയുടെ മാറിലണയുവാൻ ഞങ്ങളെ സഹായിക്കുക. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. ഒരനുഗ്രഹമായി വെളിപ്പെട, അനുഗ്രഹമായി വെളിപ്പെടട്ടെ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയരെ, സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ആത്മാവ് പറയുന്ന ചിന്തകൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അത് ഏറ്റെടുക്കട്ടെ. നിങ്ങൾക്ക് ദൈവം ഗൈഡൻസ് തരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ, അനേകരെ നീതിയിലേക്ക് നയിച്ചാട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.